പ്രിയ സഹോദരങ്ങളെ, വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരുടെയും മുമ്പിൽ ദൈവത്തിന്റെ ചിന്തകളുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം മാത്രം എന്നിൽ ജീവിക്കുകയും എന്നിലൂടെ വെളിപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ചില നാളുകളായി ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എന്ന സന്ദേശമായിരുന്നു സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. അത് ദൈവരാജ്യ സന്ദേശത്തിന്റെ ഒരു സെക്ടറാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മത്തായി 24:14, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെ എവിടെയും അറിയിക്കപ്പെടും, അതോടെ അവസാനം എന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. അത് പലർക്കും അനുഗ്രഹമായി, പലർക്കും ഇടർച്ചയ്ക്കും കാരണമാണ്. ഹല്ലേലൂയ. അതിന്റെ രീതി അങ്ങനെയാണ്. ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു കാര്യം, അതിന്റെ പകുതി വരെ നമ്മൾ എടുത്തു, ബാക്കി പകുതി നമ്മൾ എടുത്തില്ല. താൻ സ്നാനപ്പെടുത്തുമ്പോ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നതേ ഉള്ളൂ, പക്ഷെ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവിടെ വരെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അഗ്നി സ്നാനം എന്നാന്ന് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാ സ്നാനം എന്താണ് അറിയാം. നമ്മൾ അഗ്നി സ്നാനം എന്ന് പറയുന്നത് ആള് താഴെ വീഴുന്നതാണ് അഗ്നി സ്നാനമായിട്ട് എടുത്തേക്കണം. അതാണ്ട് കൈ വെക്കുമ്പോ താഴെ വീഴണില്ലേ, അതാണ് അഗ്നി സ്നാനമായിട്ട് എടുത്തിരിക്കുന്നത്. അഗ്നി സ്നാനം അതൊന്നുമല്ല, എന്നാലും പരിശുദ്ധാത്മാവിന്റെ സ്നാനം, അഗ്നി സ്നാനം അവിടെ കൊണ്ടുവരെ നാം നിർത്തി. പക്ഷെ അതിന്റെ അടുത്ത വാക്ക് നമ്മൾ വായിക്കാറില്ല. അറിയാമെങ്കിൽ അടുത്ത ആളോട് പറഞ്ഞു, ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ സ്വഭാവമുണ്ട്, എനിക്കത് അറിയായിരുന്നുട്ടോ നേരത്തെ. അടുത്ത ആളോടെന്ന് പറഞ്ഞേ അറിയില്ല അല്ലേ, കാരണം നമുക്ക് അവിടം വരെ അറിയത്തുള്ളൂ. ദൈവത്തിന് വരുമ്പോൾ വീശുമുറം അവന്റെ കയ്യിലുണ്ട്, യേശു ക്രിസ്തുവിന്റെ കയ്യിൽ വീശുമുറമുണ്ട്. എന്താ വീശുമുറം? നമുക്ക് നാട്ടിൽ അറിയാൻ പാടില്ല, അറിയാൻ പാടത്തിന് മുറം, മുറം ഫാൻ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, ഇങ്ങനെ എടുത്തില്ലേ അല്ലേ. എന്നിട്ട് അതിലെ പതിരും നല്ലതും തമ്മിൽ വേർതിരി, അതൊരു പതിന് കെടാതെ തീയിലിട്ട് ചുട്ടുകൾ, നല്ലത് കളപ്പരിശാണ്. അപ്പോ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ വീശും മുറമുണ്ട്. ദൈവരാജ്യ സുവിശേഷം ഇതുമായി ബന്ധപ്പെട്ട സകലതും ആ വീശുമുറമാണ്. ദൈവരാജ്യ സുവിശേഷം ഇതുമായി ബന്ധപ്പെട്ട സകലതും ആ വീശുമുറമാണ്. ഹലോ, ഇതുമായി ബന്ധപ്പെട്ടാണ് മാർക്കോസ് സുവിശേഷം കടന്നു വരുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്, അത് വീശുമുറമാണ്. അപ്പൊ ദൈവരാജ്യ സുവിശേഷം പറയുമ്പോൾ ഓട്ടോമാറ്റിക് ജഡ്ജ്മെന്റിനായും പ്രതിഫലത്തിനായും രണ്ട് കൂട്ടങ്ങളായി ജനം മാറും. ജഡ്ജ്മെന്റിനായും തീയിലിട്ട് ചുട്ടുകളയാനായിട്ടും പ്രതിഫലത്തിനായിട്ടും ജനം രണ്ട് കൂട്ടമായി മാറും. ഹല്ലേലൂയ. ഇത് നിങ്ങൾ മറന്നുപോകരുത്. ഈ വരുന്ന സന്ദേശങ്ങൾ നിങ്ങളെ രണ്ടായിട്ട് മുറിക്കും. കളയും ഗോതമ്പും തമ്മിൽ രണ്ടായി മാറും. കോലാടും ചെമ്മരിയാടും തമ്മിൽ രണ്ടായി മാറും. ഇതെല്ലാം ഇപ്പൊ ഒറ്റക്കൂട്ടമായിട്ട് കിടക്കുക. ഒരിക്കലും വയനാട് എന്ന് പറയുന്ന ഒരു പട്ടണത്തില് ശുശ്രൂഷ കഴിഞ്ഞപ്പോ, ദേവദാസന്മാർക്ക് വേണ്ടിയിട്ട് മീറ്റിംഗ്, ശുശ്രൂഷ കഴിഞ്ഞപ്പോ കുറെ പേർക്ക് ഇടർച്ചയാണ്, വേറെ കുറെ പേര് ഒന്നും വിടാതിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദേവദാസനോട് ചോദിച്ചു, എന്തേ സന്ദേശം കയറേണ്ട, എങ്ങനെയുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അങ്ങ് പ്രസംഗത്തിൽ പറഞ്ഞില്ലേ ജനം രണ്ട് ഗ്രൂപ്പായി മാറുമെന്ന്. എന്റെ അർത്ഥം, ഞാൻ അവരുടെ കൂട്ടത്തിലില്ല, ഞാൻ ഗ്രൂപ്പ് മാറി, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ഗ്രൂപ്പ് മാറി. ഹല്ലേലൂയ. ഈ ദൈവരാജ്യ സന്ദേശത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ദൈവരാജ്യ സുവിശേഷം അറിയിക്കുമ്പോ കളയും ഗോതമ്പും രണ്ടായി മാറും, പതിരും ഗോതമ്പും രണ്ടായി മാറും, കോലാടും ചെമ്മരിയാടും രണ്ടായി മാറും. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇതുമായി ബന്ധത്തില് സ്വർഗത്തിലെ ദൈവം എന്നെ അറിയിച്ച ശുശ്രൂഷ ഞാൻ ദൈവത്തിന് ചോദിച്ചത് ഞാൻ തന്നെ അറിയിക്കണോ? രണ്ടു പ്രാവശ്യം കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇക്കാര്യം അറിയിക്കുന്നത്. കർത്താവ് തന്റെ വചനത്തിലൂടെ കൺഫേം ചെയ്തു, മറ്റൊന്നുമല്ല. ക്രിസ്തീയ ദൈവദാസന്മാർ അടികൊള്ളാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളു. ഇതുവരെ ആരെങ്കിലും ടൈറ്റിൽ നിർത്തിട്ടുണ്ടാവില്ല. ക്രിസ്തീയ ദൈവത്തിന്റെ ദാസന്മാർ അടി കൊള്ളാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളു. ദൈവത്തിന്റെ അടി കൊള്ളാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്റെ പണി ഒരു പോസ്റ്റ്മാന്റെ പണിയാണോ? ഓക്കെ, പോസ്റ്റ്മാന് ലെറ്ററിന്റെ കണ്ടന്റ് എന്തെന്നും പോസ്റ്റ്മാൻ അവരുടെ ആവശ്യമില്ല. ഇതാ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ്മാനെ വീട്ടിൽ കൊണ്ടുതരും. അപ്പൊ ലെറ്ററിന്റെ കണ്ടന്റ് കൊള്ളത്തില്ലെന്ന് പറയും. പോസ്റ്റ്മാൻ ആരും വലിയതായിട്ട് കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ വിവേകമില്ലാത്തവനാണെങ്കിൽ പോസ്റ്റ്മാനെയും തരും. നീയല്ല ഈ സന്ദേശം കൊണ്ടുതന്നെ, ഈ ലെറ്റർ നിന്നോട് കൊണ്ടുതരാൻ ആരാ പറഞ്ഞു? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ അല്ലേ കൊണ്ടുതരണ്ടേ, വല്ല ഡ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെയാണ് കൊണ്ടുതരണ്ടേ. പക്ഷെ സഹോദരങ്ങളെ, ഇതാ എന്നെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാരണം സ്വർഗീയ വെളിപ്പാടുകളോട് അനുസരണക്കേട് കാണിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ തടവില, എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളുടെ തടവില. അപ്പൊ ചിലർക്ക് ഈ വെളിപ്പാടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകത്തില്ല, ഇഷ്ടമല്ല. ഓ, എന്ത് വെളിപ്പാട്! കാരണം അവർക്ക് ആ മണ്ഡലം ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ല. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കേണ്ട. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ ഒരു മണ്ഡലം ഇതുവരെ തുറന്ന് കിട്ടിയിട്ടില്ല. അവർക്ക് ആ തുറന്ന് കിട്ടാൻ വേണ്ടി ആ ദിവസത്തിൽ പ്രാർത്ഥിക്കും. വിശുദ്ധ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രയും പ്രാപിച്ചത്. പുതിയ വ്യവസ്ഥ എല്ലാം സഹോദരങ്ങളെ അങ്ങനെയാണ്. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ലാതെ അക്ഷരം വായിച്ച് അതിൽ മാത്രം ഒതുങ്ങുകയല്ല, ആത്മാവിൽ നിന്ന് ആരംഭിച്ച് അക്ഷരത്തിലേക്ക് വരണം. മനുഷ്യന്റെ സ്വയമല്ല സംസാരിക്കുന്നത്, ദൈവമാണ് സംസാരിക്കേണ്ടത്. അവിടെയാണ് ജീവൻ വെക്കുവാനായിട്ട് അറിയാവുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ദൈവദാസന്മാർ അടികൊള്ളാൻ പണിഷ്മെന്റിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞതിന്റെ കാര്യം? ദൈവത്തിന്റെ ദാസന്മാരെയാണ് ജനത്തെ വഴി നടത്തുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. അവര് ജനത്തെ വഴി നടത്തുന്നതിന് പകരം അവർ തന്നെ സത്യത്തെ തടയുന്നവരായി തീർന്നാൽ അടിയല്ലാതെ വേറെ എന്താ ബാക്കിയുള്ള? ട്രൂത്ത് ബ്ലോക്കേഴ്സ് ആയി മാറരുത്, ട്രൂത്ത് അറിയിക്കുന്നവരായി, സത്യത്തെ വെളിപ്പെടുത്തുന്നവരായി മാറണം. കർത്താവ് യേശു പറഞ്ഞതുപോലെ സത്യത്തിന് സാക്ഷി നിൽക്കാൻ അത്രയേ ഞാൻ വന്നത്. സത്യ താൽപരരായവരൊക്കെയും എന്റെ വാക്ക് ശ്രവിക്കുന്നു. സത്യ താൽപരരായവരൊക്കെയും എന്റെ വാക്ക് ശ്രവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് യേശു നമ്മളോട് പറഞ്ഞത് എന്റെ പിതാവ് വായിച്ചതുപോലെ ഞാൻ നിങ്ങളെയും വായിക്കുന്നു. ഈ സത്യം നിങ്ങൾ പോയി വിളിച്ചു പറയണം. എന്നാൽ പിശാജ് അങ്ങനെയല്ല. പിശാജ് ബോഷ്ക്ക് പറയുന്നവനും ബോഷ്ക്ക് പറയുന്ന എന്റെ അപ്പനുമാണ്. അവൻ പറയുന്നത് സ്വയത്തിൽ നിന്നായിരിക്കും. രണ്ടു തമ്മിലുള്ള വ്യത്യാസം, പിശാജ് പറയുന്ന സ്വയത്തിൽ നിന്നായിരിക്കും, ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ അല്ലെങ്കിൽ ക്രിസ്തുവിന് സമന്മാരായ ദൈവപുത്രന്മാർ പറയുന്ന സ്വയത്തിൽ നിന്നല്ല. അവർ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും. പിശാജ് പറയുന്നത് സ്വയത്തിൽ നിന്നായിരിക്കും, പിശാജിനെ അനുസരിച്ച് ജീവിക്കുന്നവർ പറയുന്നത് സ്വയത്തിൽ നിന്നായിരിക്കും. എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവത്തെ ഹൃദയത്തിൽ എന്ത് പ്രകാശിപ്പിച്ചു ആസ് ഇറ്റ് ഈസ് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 12 അധ്യായം അതിന്റെ 47 വാക്യം ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ സ്ക്രീൻ ഷെയർ ചെയ്ത സമയത്ത് നമ്മുടെ ദൈവദാസന്മാർ ആരെങ്കിലും അത് വചനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വചനം നിങ്ങൾ വായിക്കാം.
യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും.
ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയാണ് യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും, വളരെ അടികൊള്ളും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പറയാണ് അതായത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല ഈ സംഭവം. ദൈവത്തിന്റെ വചനം പറയാണ് ദൈവത്തിന്റെ ഇഷ്ടം, യജമാനന്റെ ഇഷ്ടം. യജമാൻ എന്ന് പറയുമ്പോ കുഞ്ഞെ ഓരോ ദൈവദാസന്മാരും ആരാണ്? യജമാനന്റെ ദാസന്മാരാണ്. യജമാന്റെ ഇഷ്ടം ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും അവനവൻ തന്നെ ഒരുങ്ങിയില്ല, അവന്റെ ഇഷ്ടം മറ്റുള്ളവരെ അറിയിച്ചുമില്ല, മറ്റുള്ളവരെ അറിയിച്ചുമില്ല. എന്നാൽ അതിനു പകരം അതിനെ ബ്ലോക്ക് ചെയ്യുന്നവരും കൂടി ആയിത്തീർന്നെങ്കിൽ അവര് ട്രൂത്ത് ബ്ലോക്കേഴ്സ് ആണ്. സത്യത്തെ തടയുന്നവരാണ്, സത്യത്തെ തടയുന്നവർ. അപ്പോ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞു. കഴിഞ്ഞ കാലവും ഈ കാലവും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്ത് യജമാനന്റെ ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിശാച് അതിനെ മറച്ചു വെച്ചു. ദൈവത്തിന്റെ ഇഷ്ടമാണ് 1:21-26. ദൈവത്തിന്റെ ഇഷ്ടമാണ് 1:21-26 പ്രകാരം ദൈവപുത്രന്മാർ വെളിപ്പെടേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് യേശു 53:10 കാൽവരി ക്രൂസിൽ കർത്താവായി യേശുവിനെ തകർത്ത് കളഞ്ഞത്. അവന്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നിട്ട് യഹോവയുടെ ഇഷ്ടം, ഇതാണ് യജമാന്റെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും വേണം. അപ്പോ യഹോവയുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ തകർത്തത്. യഹോവയുടെ ഇഷ്ടം ഹെബ്രായ ലേഖനം 10-ാം അധ്യായം പറയുന്നു, ഇതാ നീ ഹനനയാകോ ഭോജനയാകോ എന്ന് നീ ഇച്ഛിച്ചില്ല. അതിന്റെ അർത്ഥം നീ ആരാധനയല്ലായിരുന്നു നിനക്ക് വേണ്ടത്. നീ എന്നെ കുറിച്ച് പുസ്തക ചുരുൾ എഴുതിയിട്ടുണ്ട്. ദൈവമേ ഞാൻ വരുന്നു, എന്തിനാണ് ആരാധിക്കാൻ വരുന്നു എന്നല്ല, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. യഹോവയുടെ ദാസനായി ദൈവത്തിന്റെ വചനമായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? യജമാനന്റെ ഇഷ്ടം ചെയ്യാനാണ്. യഹോവ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് തന്റെ അഭിഷിക്തനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആരാണ് ക്രിസ്തു? ആരാണ് യഹോവ? യഹോവ എന്ന് പറയുന്നത് യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല യേശു ക്രിസ്തു പറഞ്ഞത്, അയ്യോ ഞാൻ പറഞ്ഞതല്ല, യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവാണ്. അപ്പൊ ആരാണ് യേശു? 2 സങ്കീർത്തനം പറയുന്നു, ഇതാ ആ യഹോവയുടെ അഭിഷിക്തനാണ്. ആ യഹോവ സർവഭൂമിക്കും രാജാവായി, സർവത്തിന് രാജാവായി നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. വാഴിച്ചിരിക്കുന്ന ആൾ യഹോവയാണ്, വാഴിച്ച ആള് കർത്താവ് യേശുവാണ്, പുത്രനാണ്. അതുകൊണ്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ഞാൻ എന്തെങ്കിലും എന്റെ കയ്യിൽ ഇടുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണം, എനിക്ക് എന്നെ തിരുത്താനാണേ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു വന്നത് ദൈവത്തിന്റെ യജമാന്റെ ഇഷ്ടം ചെയ്യാൻ. നമ്മൾ അത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അപകടമാണ്.
ഓ ഫാദർ, ഐ താങ്ക് യു. എബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാണെങ്കിൽ ദാസ്മേ.
ആകിയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു.
ശ്രദ്ധിച്ചാട്ടെ, ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാട്ടോ, പ്രവചനവാക്യമാണ്. ഇവിടെ പറയാണ് സാക്രിഫൈസസ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആരാധനകൾ, ആരാധന യാഗങ്ങൾ, ഇതിലൊന്നും നീ പ്രസാദിച്ചില്ല. പിന്നെ എന്തിലാ ദൈവം പ്രസാദിക്കണേ ഒന്ന് പറയാമോ? എന്തിലാ ദൈവം പ്രസാദിക്കണേ? ദൈവമേ ഞാൻ വരുന്നു. എന്തിനാ വരുന്നേ? കൈയടിച്ച് പാട്ട് പാടാനോ ഡിബേറ്റ് നടത്താനാ? നിന്റെ ഇഷ്ടം ചെയ്യുവാ ഞാൻ വരുന്നു. അപ്പൊ എന്തിനാ ദൈവം പ്രസാദിക്കണേ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യജമാനന്റെ ഇഷ്ടം ചെയ്യുന്നതിലാണ് യജമാനൻ ദൈവം പ്രസാദിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാ ഞാൻ വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയരെ, നമ്മൾ മറുതന്നെയായിരിക്കണം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അത് ചെയ്യാതെയും ഇരിക്കുന്ന മനുഷ്യന് ആ ദാസന് വളരെ അടികൊള്ളും, വളരെ അടികൊള്ളും. Hallelujah. Oh, Father, I thank you. Hallelujah. കഴിഞ്ഞ കാലങ്ങളിൽ യജമാന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 5:17 പറയുന്നുണ്ട്, വിശ്വാസികളോട് ആകെ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുക. ബുദ്ധിഹീനരാകരുത്, ബുദ്ധിഹീനരാകാൻ ഇടയുണ്ട്. വിശ്വാസികൾ ബുദ്ധിഹീനരാകാൻ ഇടയുണ്ട്. Hallelujah. ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞാട്ടെ, തിരിച്ചറിഞ്ഞാട്ടെ, തിരിച്ചറിഞ്ഞാട്ടെ. Hallelujah. ഓ ലോർഡ്, ഐ ലവ് യു. എഫേസ്യ ലേഖനം 5:17 അങ്ങനെയല്ലേ ദേവാസനെ പറഞ്ഞത്? വായിച്ചെടുത്തെങ്കിൽ
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
കാരണം ഇവിടെയൊക്കെ എന്താ വരുന്നത്? ദൈവ ഇഷ്ടം. അപ്പൊ ഒരു വിശ്വാസിക്ക് ബുദ്ധിഹീനനാകാം ദൈവ ഇഷ്ടം അറിഞ്ഞില്ല എങ്കിൽ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയട്ടെ, സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ് അല്ലെ, എത്ര മനോഹരമാണ് അല്ലെ. ഹല്ലേലൂയ. പക്ഷേ അപകടമാണ് അപകടമാണ് ഇത്. കളി ദൈവത്തോടാണ്, ദൈവത്തോടാണ്, സൂക്ഷിച്ചോളണേ. നാം ഈ തിരുവചനം നിഷ്പക്ഷമായി ഒരു വചനത്തിന്റെയും സംഘടനയുടെയും കൂട്ടുകെട്ടിന്റെയും ഒന്നും ഈ ഭൂമിയിൽ അതൊന്നും അതിന്റെ ഒന്നും പക്ഷം പിടിക്കാതെ ദൈവം ആഗ്രഹിക്കുന്നതിനെ ലാസ്റ്റ് വിളിച്ചു പറയുന്നുവെങ്കിൽ ഇത്രത്തോളം ശ്രേഷ്ഠമായ ജോലി വേറൊന്നുമില്ല. ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല വില ആഗ്രഹിക്കും. പക്ഷേ സൂത്രപ്പണിയും സംഘടനാസ്നേഹവും സ്വസ്നേഹവും ധനമാർഗവും മറ്റുള്ളവർക്ക് തംസപ്പ് ചെയ്യാൻ വേണ്ടി പരിപാടിയാണ് എങ്കിൽ കുഞ്ഞേ നീ ഇതിൽ നിന്ന് വിട്ടുമാറിക്കോ. ഇത് തന്നെ നിന്നെ കത്തിച്ചു കളയും. അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടക്കന്മാരാകരുത്. ഇന്ന് എന്റെ സഹോദരങ്ങൾ അനേകരെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന വചനപ്രകാരം വരാൻ പോകുന്ന ശിക്ഷയെ ഓർത്ത് സംഘടനയ്ക്ക് വേണ്ടി മറ്റുള്ളവർ തംസപ്പ് പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഇവർ എന്താണ് സ്ഥാപിക്കാൻ പോണേന്ന് ഇവർക്ക് തന്നെ ഒരു നിശ്ചയവും ഇല്ല. എന്താണ് ഇവർ സ്ഥാപിച്ചെടുക്കാൻ പോണേ? കുറെ പേര് സ്ഥാപിച്ചെടുക്കാൻ പോണേ. യേശു ദൈവമാണെന്ന് ഞങ്ങൾ സ്ഥാപിച്ചെടുക്കും. എന്റെ പ്രിയ സഹോദര സഹോദരി, ഈ പുസ്തകത്തിന് അതൊന്നും സ്ഥാപിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു ദൈവത്തോട് സമത്വമുള്ളവൻ ആ സ്ഥാനം വിട്ട് ഭൂമിയിലേക്ക് വന്നത് നമ്മൾ യേശു ദൈവമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയല്ല. ദൈവത്തെ ആർക്ക് സ്ഥാപിച്ചെടുക്കാനും പറ്റില്ല, ദൈവത്തെ ആർക്ക് താഴെ ഇറക്കാനും പറ്റില്ല. ഇനി ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ പുസ്തകം നമ്മൾ ആവശ്യപ്പെടുന്നത് ദൈവിഷ്ടം എന്തെന്ന് മനസ്സിലാക്കാനാണ് ആവശ്യപ്പെടുന്നത്. യേശു ക്രിസ്തു ഇവിടെ വന്നത് ദൈവിഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. നമ്മളോടും പറയുന്നു ആ ദൈവിഷ്ടം എന്തെന്ന് മനസ്സിലാക്കി നീ അത് പ്രവർത്തിച്ചോളണം. കാരണം നിനക്ക് ഇതിന്റെ എണ്ണമുണ്ട്. ആ എണ്ണം തീരുമ്പോ ആ എണ്ണം തീരും. കൗണ്ട് ഡൗൺ നടക്കുകയാണ്. ഒളിമ്പിക്സ് തുടങ്ങി ഇനി 31 ദിവസം, ഇനി 30 ദിവസം, ഇനി 29 ദിവസം, ഇത് ഓരോന്നും കഴിയുമ്പോ കൗണ്ട് ഡൗൺ സംഭവം തീരുകയാ സഹോദരങ്ങളെ. ഇവിടെ കളിക്കാനോ വേറെ ഒന്നിനും സമയമില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്ത് ചെയ്തു പോകണം? ദൈവ ഇഷ്ടം മനസ്സിലാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്യണം. അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ബുദ്ധി ഇല്ല എങ്കിൽ പറഞ്ഞു തരികയാണ്, അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ആകയാൽ ഇത് എന്ത് ചെയ്യണം? സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ഇത്രയും നടപ്പാൻ നോക്കുന്നു. വചനം പറയുന്ന കാര്യമാണ്, എഫ് എസ് 5:16 താഴേക്ക് പറയുന്ന കാര്യമാണ്, ദൈവിഷ്ടം എന്തെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യണം. ചെയ്യാതിരുന്നാലോ വളരെ അടി കിട്ടും. ദൈവത്തിന്റെ ദാസന്മാരെ, പ്രതിഫലം കിട്ടേണ്ട ശുശ്രൂഷ അടിയുടെ ശുശ്രൂഷയായി മാറരുത്. അടിയുടെ ശുശ്രൂഷയായി മാറരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ മുന്നോട്ടേക്ക് പോവുക. കുഞ്ഞെ, നിനക്ക് ഇന്ന് തംസപ്പ് ചെയ്യുന്നവർ സെമത്തേരിക്ക് അപ്പുറം കയറൂല. നിനക്ക് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സഭകൾ സെമത്തേരിക്ക് അപ്പുറം പോകൂല. ആ ഡിനോമിനേഷനുകൾ ഒന്നും സ്വർഗത്തിൽ രജിസ്റ്റേർഡ് അല്ല. അതല്ല, ഭൂമിയിൽ മാത്രം രജിസ്ട്രേഷൻ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ അന്ത്യകാലത്ത് നമ്മളെ സത്യ സ്വർഗത്തിൽ വെളിപ്പെടുത്തി തരുമ്പോ ആ സത്യത്തിൽ നിലകൊള്ളുവാനായിട്ട് ഇടയാകണം. അല്ല എങ്കിൽ അപകടമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സമയത്തും ഉണ്ടായിരുന്നു ഇതേപോലെ സത്യത്തെ മുടക്കുന്നവർ, സത്യത്തെ മുടക്കുന്നവർ. അന്ന് അവരുടെ പേര് പരീശന്മാരെന്നായി. ഇതെല്ലാം ദൈവദാസന്മാരാണ്. ദൈവദാസന്മാർ തന്നെയാണ് ഈ, അവരെയാണ് പിശാച് ഉപയോഗിക്കുന്നത് കൂടുതലായി. കാരണം അവരെ പിടിച്ചാൽ മതിയല്ലോ. 100 പേരെ നടത്തുന്ന ഒരു ദൈവദാസനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 പേരെയും പിടിച്ചല്ലോ. പിശാചിന്റെ ട്രിക്കാണ് ഈ. ഈ വചനവാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം 12:47 ആണല്ലോ നാം വായിച്ചത്. 12:47 അവിടെയാണ് എഴുതിയിരിക്കുന്നത്, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. എന്നിട്ട് പറയുന്ന, അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറെ അടികൊള്ളും, കുറച്ചടികൊള്ളും. അറിയാതെ ചെയ്തതാണെങ്കിലും കുറച്ചടികൊള്ളും, അറിഞ്ഞിട്ട് ചെയ്തതാണെങ്കിൽ ഇതിന് കൂടുതൽ അടികൊള്ളും. ശിക്ഷയുടെ ലെവൽ വ്യത്യാസമുണ്ട്. പോക്കറ്റ് അടിക്ക് 1 വർഷമാണെങ്കിൽ, അതായത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ജീവപര്യം. ഇതാ ഇവിടെ എല്ലാ ശിക്ഷയ്ക്കും വ്യത്യാസം ഇട്ടിട്ടുണ്ട്. ഇതാ, അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനെ കുറെ അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയിട്ട് അധികം ചോദിക്കും. ഇനിയും അടുത്ത ഭാഗമൊന്നും മനസ്സിലാകുന്നില്ല, ശ്രദ്ധിച്ചേ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? യേശുക്രിസ്തു വന്നത് ഭൂമിയിൽ തീയിടാൻ വേണ്ടിയാണെന്ന് പ്രസംഗി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സുവിശ ഈ കർത്താവ് എന്നിലൂടെ പറയുന്നത് കേട്ട ആളുകൾ കേട്ടിട്ടുണ്ടോ? പുറത്ത് കേൾക്കത്തില്ല. അത് ഭൂമിയിൽ തീയിടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാകെ പറയുന്നു അതിന്റെ 51-ാം വാക്യം, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, ലൂക്കോസ് സുവിശേഷത്തിലുണ്ട്. ദാ ഇവിടെ പറയാണ്, എന്നിട്ട് എങ്ങനെയാണ് ചിത്രം വരുന്നത്? അപ്പൻ മകൻ ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് 3, 3 ഇരുവരും, ഇങ്ങനെ 5 പേർ തമ്മിൽ ചിന്തിരിച്ചിരിക്കും. ഇതേശു ഏതേശുവാ? ചിലർ ചോദിക്കുന്നു, ഇതേതേശുവാ? ഹാ, ഇതാണ് ബൈബിളിലെ യേശു. അപ്പൊ കുഞ്ഞെ, നീ കേട്ടതോ? അത് വേറെ യേശു. ഇത് ബൈബിളിലെ യേശു, ദൈവരാജ്യം പ്രസംഗിച്ച യേശു. ഈ യേശു നീ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ബൈബിൾ നിങ്ങളെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക കേട്ടോ. ഇനി തുടർന്ന്, അപ്പൻ മകനോട്, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മാവി അമ്മയോടും, മരുമകളോടും, മരുമകൻ അമ്മാവി അമ്മയോടും ചിന്തിരിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു ഡിവിഷൻസ് നടക്കും, ഡിവിഷൻ നടക്കും. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, വീശുമോറം അവന്റെ കയ്യിലുണ്ട്. എന്തിനു വേണ്ടി? ഡിവൈഡ് ചെയ്യാനായിട്ടുണ്ടത്. ഡിവൈഡ് ചെയ്യാൻ വീശുമോറം യേശുവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വീശുമോറത്തിന്റെ ഭാഗമാണ്. അത് ആരുടെ കയ്യിലുണ്ട്? യേശു ക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നീ ചോദിക്കുക, അതെന്താ അങ്ങനെ? പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ 2 ടൈപ്പ് സീഡുകൾ, 2 ടൈപ്പ് ജനങ്ങളുണ്ട്. ദൈവത്തിന്റെ മക്കളും സാത്താന്റെ മക്കളും. ഞാൻ പറയുന്നതല്ല കേട്ടോ, ബൈബിള് പറയുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെയൊക്കെ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുമായുള്ള ബന്ധത്തില് അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദാസന്മാർ എന്താണ് ചെയ്യേണ്ടത്, അന്ന് അന്നത്തെ പരീശന്മാര് ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണ്, ഇതൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 12:1 വായിച്ച് ഇപ്പൊ നമ്മൾ വായിച്ച 12:47 എന്നാലും അന്ന് ഒന്ന് വായിച്ച്.
അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടുവാൻ അവർ ആദ്യ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളു.
ശ്രദ്ധിച്ചേ, പരീശന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദൈവദാസം. അത് അന്ന് അവർക്ക് അടി കൊള്ളുന്ന കർത്താവ് പറഞ്ഞു, അന്ന് അവർക്ക് അടി അവരെ പണിഷ്മെന്റിലേക്ക് പോകുന്ന കർത്താവ് പറഞ്ഞു. കാരണം അവരെ ഭക്തന്മാരാണ്. ആരാണ് ഭക്തന്മാരാണ്? ബ്രദേഴ്സും സിസ്റ്റേഴ്സും പാസ്റ്റേഴ്സും ഒക്കെയാണ്, അച്ഛനും മെത്രാനും ഒക്കെയാണ്. എന്നതുപോലെ അവരെ അന്ന് പരീശന്മാരാണ്, ഭക്തന്മാരാണ്. ഹല്ലേലൂയ. പരീശന്മാരുടെ പുളിച്ച മാവായ കപട ഭക്തി, ഒരു ഭക്തന്മാരാണ്. പക്ഷെ എന്ത് ഭക്തിയല്ല, സത്യത്തിലുള്ള ഭക്തിയല്ല, കപട ഭക്തിയാണ്. അതിനെ കർത്താവ് പറയുന്നത് പുളിച്ച മാവ്, ദുരുപദേശത്തെ പുളിച്ച മാവ് എന്ന് പറയുന്നത്. ദുരുപദേശം, ഉപദേശം സത്യത്തിലേക്ക് നടത്തുന്നതല്ല. ഇതുകൊണ്ടാണ് 10:23 അധ്യായത്തെ കുറിച്ച് പറയുന്നത്, അവർക്ക് ഭക്തിയുണ്ട്, ഭയങ്കര സുവിശേഷീകരണമുണ്ട്. നിങ്ങൾ കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിച്ചേർക്കും, ചേർന്ന ശേഷമോ നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. കണ്ടോ, ഇപ്പൊ ലക്ഷ്യത്തിലെത്തത്തില്ല, ഭയങ്കര സുവിശേഷീകരണം, ഭയങ്കര റൈറ്റിങ്സ് ആണ്, റൈറ്റിങ്സ് ഭയങ്കര റൈറ്റിങ്സ് ആണ്, ഭയങ്കര പ്രബോധനം ഒക്കെയാണ്. പക്ഷെ ലക്ഷ്യത്തിലൊന്നും എത്തത്തില്ല, കാരണം ലക്ഷ്യത്തെ കുറിച്ച് പറയുന്നില്ല. എന്താണ് ലക്ഷ്യം? ദൈവ ഇഷ്ടം ചെയ്ത് വാക്കത്വം പ്രാപിക്കാൻ സഹിത നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം എന്ന ലക്ഷ്യത്തെ കുറിച്ച് പറയാതെ അതിനെ മറച്ചുകൊണ്ട് പല പല തിസീസുകൾ എഴുതിക്കൊണ്ടിരിക്കുക, പറയുന്നവരെ ബ്ലോക്ക് ചെയ്യുക. യേശുവിനെ അന്ന് ഒരു ബ്ലോക്ക് ചെയ്യുക, യേശുവിനെ ബ്ലോക്ക് ചെയ്യുക. ഹല്ലേലൂയ. പ്രസംഗ വേദിയിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കി. നിങ്ങളെ ഏതെങ്കിലും പ്രസംഗ വേദിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. യേശുവിന് അനുഗാമിയാണെങ്കിൽ നിങ്ങളെ പ്രസംഗിച്ചുകൊണ്ടിരുന്നിടത്തൊക്കെ പുറത്താക്കും, പുറത്താക്കും. അതിനുള്ള ഇന്ന് ഒരു സഹോദരനെ എന്നോട് പറഞ്ഞൊരു കാര്യം, ദേവദാസനാട്ടോ, ദേവദാസനെ ഞാനും ദൈവരാജ ശുശ്രൂഷ അറിയിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാനത് പ്രസംഗിച്ചു പ്രസംഗിച്ചു എന്റെ ചർച്ചിൽ ഇപ്പൊ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇതുവരെയും ഭാഗ്യം ഉണ്ടായിട്ടില്ല. യോഹനൻ 16:1 പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതം നടക്കണം. ഒന്നിന് താഴേക്ക് വായിക്കുമോ? അവിടെ പറയുന്നത് പ്രസംഗിക്കാൻ അവസരം തരത്തില്ലെന്നല്ല, അതിനു അത് നമ്മളെ പുറത്ത് പള്ളിയിൽ നിന്ന് ഭ്രഷ്ടനാക്കും, പള്ളി ഭ്രഷ്ടനാക്കും, പള്ളി തന്നെ പുറത്താക്കും. അപ്പൊ കരിയൊന്നും ചെയ്യരുത്, നിങ്ങൾ ഭാഗ്യവന്മാരെ. യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, നിങ്ങളെയും പള്ളിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഇന്നത്തെ പള്ളി എന്ന് പറയുന്നത് കൂടുതൽ ഇങ്ങനെ ചുമരുള്ള പള്ളി ഇപ്പൊ അധികം പോലും പോകുന്നില്ല അങ്ങോട്ടേക്ക്. കാരണം ശരീരത്തിന് പുറത്തുള്ള പള്ളിയൊക്കെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇന്ന് പലതും തുറന്നെങ്കിലും അധികം പോലും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇപ്പൊ കൂടുതൽ പള്ളി എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് പള്ളി, ഫേസ്ബുക്ക് പള്ളി, പിന്നെ ആത്മാവുമായിട്ട് ദൈവമായിട്ട് ബന്ധമുള്ളവന് ഇന്നർ ടെമ്പിൾ, ഇന്നർ ചർച്ച്. കർത്താവ് പറഞ്ഞേ യഥാർത്ഥ ആരാധകർ ആത്മാവിൻ ദൈവത്തെ ആരാധിക്കും, കാരണം അവരുള്ളിൽ തന്നെ ആലയം. അപ്പൊ ഞാൻ ആ ദൈവത്തിനോട് പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാനായിട്ടില്ല, ഇതുവരെ ആകും, അവർ നിങ്ങളെ ഇനി പുറത്താക്കും, അവിടുന്ന് പുറത്താക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഭാഗ്യവാന്മാരാകും, അപ്പൊ വചനം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ഹല്ലേലൂയ. അവരെ സഹോദരങ്ങൾ ഇതൊക്കെ നടക്കണം. ഇത് ഈ ദൈവരായ സുവിശേഷം അറിയിക്കുമ്പോൾ ജനം രണ്ടായി മാറും, രണ്ടായി മാറും. ഹല്ലേലൂയ. ദൈവദാസന്മാരെ സത്യം കേട്ട് മാറിക്കോ. നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന വലിയ ന്യായവിധിയെ നിങ്ങൾ എങ്ങനെ തടയും? ഒറ്റ രീതിയിൽ തടയോ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ വഴിയിലേക്ക് മാറിക്കോ. ക്രിസ്തു വന്ന ദൈവ ഇഷ്ടം ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ദൈവിഷ്ടത്തിലേക്ക് മാറിക്കോ. ഹല്ലേലൂയ. എനിക്കിത് വിളിച്ചു പറയുന്നതല്ല യാതൊരു സങ്കടമോ സങ്കേതമോ, അതായത് യാതൊരുവിധ മടിയുമില്ല. കാരണം എന്നെ നിർത്തിയിരിക്കുന്നത് ഞാനല്ല, എന്റെ പുറകിലുള്ള ശക്തി ഞാനല്ല, എന്റെ പുറകിലുള്ള ശക്തി സർവ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമോ ആ ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തു യേശുവാ എന്റെ പുറകിൽ നിൽക്കുന്നത്. പരിശുദ്ധ അവന്റെ ശക്തിയാ എന്നോട് കടന്നു വരുന്നത്. നിങ്ങളോടുള്ള സ്നേഹവും മാനസാന്തരപ്പെടുക, ദൈവിഷ്ടത്തിലേക്ക് മടങ്ങുക. നിങ്ങൾ ലോകത്ത് കേൾക്കുന്ന സുവിശേഷങ്ങളെ ശ്രദ്ധിച്ചോ, ദൈവേഷ്ടത്തിലേക്ക് മടങ്ങാൻ പറയുന്നുണ്ടോ? ഹനനയാകവും ഭോജനയാകവും മാത്രമല്ല പറയുന്നുള്ളൂ, ആരാധന 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 ആരാധിക്കും. ഒന്നും കൂടെ ഒക്കെ ആരാധിക്കും. ഹല്ലേലൂയ സ്തോത്രം പറ. ഇതെല്ലാം കേൾക്കുന്നുള്ളൂ. ദൈവേഷ്ടത്തെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. ദൈവമേ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു. എന്തുകൊണ്ട്? ഈ ശരീരം കൊണ്ട് നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. നീ ഒരുക്കിയ ശരീരം നിന്റെ ഇഷ്ടം ചെയ്യാനാ, അല്ലാതെ എനിക്ക് തോന്നിയത് പോലെ നടക്കാനല്ല. ക്രിസ്തീയ ദൈവദാസന്മാർ മനസ്സന്തരപ്പെടാത്തവർ, സത്യത്തെ തടയുന്നവർ, സത്യം പ്രസംഗിക്കാത്തവർ, മറ്റെന്തെങ്കിലും പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് നിർത്തുന്നവർ. മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ അടി വരുന്നുണ്ട് നിനക്ക്. എന്താ ഇത്ര ധൈര്യത്തോടെ പറയുന്നതല്ലേ കുഞ്ഞെ? ദൈവത്തോടുള്ള അനുസരണവും നിന്നോടുള്ള സ്നേഹവും ദൈവത്തിന്റെ മനസ്സാന്തരപ്പെടാം. അന്ത്യകാലത്ത് മത്ത 24:14 പ്രകാരം രാജ്യത്തിന്റെ സുവിശേഷ സകലത്തിൽ സാക്ഷ്യമായി അറിയിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ട് ആ വചനം പറയുമ്പോൾ അതിനെ മറക്കുകയും ബൈബിൾ കോളേജിൽ പോലും ഇല്ലാത്ത, സെമിനാറിൽ പോലും ഇല്ലാത്ത ഈ സിലബസ് പറയുമ്പോൾ അതിനെ മറക്കുകയും അതിനെ കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുകയും അത് പറയുന്ന ദൈവദാസന്മാരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന നിന്റെ പേര് ന്യായവിധി കടന്നു വരികയാണ്. ഈ സുവിശേഷം ജനത്തെ രണ്ടായി മുറിക്കും, രണ്ടായി മുറിക്കും. കളയും ഗോതമ്പ്, കോലാട് ചെമ്മരിയാണ്, വീശുമുറം യേശുവിന്റെ കയ്യിലുണ്ട്. വീശുമുറം യേശുവിന്റെ കയ്യിലുണ്ട്. ദൈവദാസന്മാർ മനസ്സാന്തരപ്പെട്ടു. ഗ്രീൻ മൊബൈൽ മേബി ഇൻസൈഡ്. അനേക വ്യക്തിത്വങ്ങൾ ഈ സന്ദേശം കേട്ടിട്ട്, ദൈവരാജ്യ സന്ദേശം കേട്ട് മാനസാന്തരപ്പെട്ട് കടന്നു വരുമ്പോൾ ആ ബ്ലാക്ക് കൊണ്ട് തന്നെ ഇതാ അവരുടെ ദൈവദാസന്മാർ തന്നെ അവരെ തടയുക. എനിക്കോ ഇന്നലെ ഇന്ന് വന്നൊരു സന്ദേശമാണ്, ഇന്ന് വന്ന വേറൊരു സന്ദേശം. ഓ ലോർഡ്, എല്ലാം ഇതോ ഒരു സഹോദരൻ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സഹോദരനാണെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. സഹോദരനാണോ സഹോദരിയാണോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു മെസ്സേജ് വന്നു, ഇത് എഴുതിയിരിക്കുകയാണ്. ഞാൻ മാത്യു തിരുമല അച്ഛന്റെ ധ്യാന കേന്ദ്രത്തിൽ കണ്ടു തുടങ്ങിയതാണ് ഷാജി ബ്രദർ താങ്കളെ. ഞാൻ താങ്കളുടെ ക്ലിപ്പെല്ലാം കേൾക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് ആർക്കും അറിയില്ല. ഇതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് ആർക്കും അറിയില്ല. ഈ വചനം വിശ്വസിക്കാത്ത പാസ്റ്ററാണ് എന്റെ പാസ്റ്റർ. ആ സഹോദരൻ പെട്ട ആ കുടുക്കെ, ആ സഹോദരൻ പറയാൻ, ഈ വചനം വിശ്വസിക്കാത്ത പാസ്റ്ററാണ് എന്റെ പാസ്റ്റർ. ഹല്ലേലൂയ. അദ്ദേഹം ഏതോ ഒരു ചർച്ചിലാണ് എവിടെയോ. ആ പാസ്റ്റർ ഈ വചനമൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഈ വ്യക്തി ഇതെല്ലാം വിശ്വസിക്കും. അപ്പൊ എന്ത് സംഭവിച്ചു? ജനം രണ്ടായി മാറുകയാണ്, ജനം രണ്ടായി മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി ഇതാ ഇന്ന് വന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. ഓലോടെ അത് വേറൊരു രാജ്യത്ത്. ഇത് ദൈവരാജ്യ സുവിശേഷത്തിന് എതിർ നിൽക്കുന്ന ആരോ, ദൈവവും കർത്താവും തമ്മിലുള്ള വ്യത്യാസം, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പറഞ്ഞത് അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ വെബ്സൈറ്റിലും കിടക്കുന്നു. അതിൽ ചില ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടു. അപ്പൊ അതായത് ഫസ്റ്റ് കൊരിന്ത്യൻ അടി 8-ാം അധ്യായം 6-ാം വാക്യം കട്ട് ചെയ്തിട്ടിട്ട് ആരാണോ എനിക്കറിയില്ല. എനിഹാവ് സുവിശേഷ വിരോധികളാണ്. ഏത് സുവിശേഷം? ദൈവരാജ്യ സുവിശേഷത്തിനെ അഗനസ്റ്റ് നിൽക്കുന്ന വ്യക്തികൾ. എന്നിട്ട് അതിൽ താഴെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ഷാജീവി ജോസഫ് പറഞ്ഞിരിക്കുന്നു. ഓയ്യോ, ഇത്രയും നാളും ദൈവരാജ്യം പറഞ്ഞിട്ട് കേൾക്കാൻ മടിയുള്ള ജനം ആദങ്ങ കേൾക്കാൻ തുടങ്ങി. ആ ചെറിയ ക്ലിപ്പേ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിലും മക്കളെ നിങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് ദൈവദാസന്മാർ തുരുതുരയാന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് വേറെ രാജ്യത്തെത്തി. ആ രാജ്യത്ത് നിന്ന് ഒരു ദേവദാസൻ വേറെ ദേവദാസന് ഷെയർ ചെയ്തപ്പോ ആ ദേവദാസൻ നേരെ എനിക്കൊരു വാട്സപ്പ് ഇട്ടു, ദേവദാസനെ ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. ഞാൻ നോക്കിയപ്പോ സംഭവം ശരിയാണ്, അതിന് ഇനി അനേകം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. മെനി ടൈംസ് ഫോർവേഡ് എഴുതണം, മെനി ടൈംസ്, അനേക പ്രാവശ്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതാണ് വാട്സപ്പിൽ കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഇതിന്റെ സത്യം ഒന്ന് അറിയാൻ കൊള്ളാമെന്നുണ്ട് ദേവദാസനെ, ഇതിന്റെ ഫുള്ളായിട്ട് പ്രസംഗിച്ചതുണ്ടോ? ഞാൻ അതിന്റെ ഫുള്ളായിട്ട് പ്രസംഗിച്ചതിന്റെ ലിങ്ക് ഇട്ടുകൊടുത്തു. അതിന്റെ ലിങ്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം അത് കേട്ടു. അദ്ദേഹം അത് കേട്ടിട്ട് അദ്ദേഹം തിരിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കേട്ടത് എന്റെ ജീവിതത്തിൽ വമ്പൻ അനുഗ്രഹമായി പോയി. ദേവദാസൻ വമ്പൻ അനുഗ്രഹമായി പോയി കേട്ടത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫോർവേഡ് കൊടുത്ത ദേവദാസന്മാർ അദ്ദേഹത്തെ മീടിക്കാൻ വേണ്ടി അയച്ചത്. പക്ഷെ അദ്ദേഹം ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വമ്പൻ അനുഗ്രഹമായി പോയി. ഹല്ലേലൂയ. കുറച്ചധികം നേരമുണ്ട്, ഞങ്ങൾ അത് കേൾക്കണം. ജസ്റ്റ് ആ സ്റ്റാർട്ടിംഗ് ഒന്ന് കേട്ടോ. ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ കർത്താവും ദൈവവും തമ്മിൽ ഉള്ള ആ വ്യത്യാസത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതൊരു ക്ലിപ്പ്, അവര് ചെറിയൊരു കഷ്ണം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് റണ് ചെയ്തത്. വളരെ നമുക്ക് ആ ദൈവരാജ്യ സുവിശേഷം അറിയിക്കാൻ വളരെ അനുഗ്രഹമായി പോയി. യഥാർത്ഥത്തിൽ ഈ ദൈവാസനെ തെറ്റിക്കാൻ വേണ്ടിയാണ് അവരത് ഇട്ടത്. പക്ഷേ സംഭവം എന്ത് പറ്റിയെന്ന് അറിയാമോ? ആ ഫുൾ സന്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്,
ഹലോ ഷാജിമേ, ഹല്ലേലൂയ. ഞാനിത് വളരെ അനുഗ്രഹപ്രദമായി പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛനെ എനിക്ക് കിട്ടുകയാണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ സത്യമാണ്. ഇന്ന് അനേകർക്ക് അറിയില്ലാത്ത വലിയൊരു സംഗതിയാണ് ഇത്. ഇപ്പോ അയച്ചാനിത് അയച്ചാലും ദൈവരാജ്യ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനുള്ളതായ ഒരാഗ്രഹം അവരെ ഉള്ളിലില്ല എങ്കിൽ അത് എത്രമാത്രം ഉൾക്കൊള്ളുന്ന അറിയില്ല. പക്ഷെ ദൈവരാജ്യമർമ്മങ്ങളെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളതായ തത്വത്തിന്റെ ഏകമാകുന്ന ഒരു അനുഭവം, അതെങ്ങനെയാണ് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ഇരുന്ന് കഴിഞ്ഞു. അതിപ്പോ 2 പ്രാവശ്യം കേട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരിടത്ത് പോലും ഒരു ഇത് പറയാൻ പാടാത്ത രീതിയിലുള്ള ഇത് കൂടെ. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ അവിടെ ഇവിടെ മാത്രം കേൾക്കുന്നത് കൊണ്ടാണോന്ന് അറിയത്തില്ല.
സുനിജേ, അദ്ദേഹം 2-3 പ്രാവശ്യം കേട്ടു. അദ്ദേഹത്തിന് ദൈവത്തിന് അനുഗ്രഹമായി. എന്നിട്ട് അദ്ദേഹത്തിന് അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് അവരിതിനെ എതിർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കും ഇതൊരു അത്ഭുതമായിരുന്നു. കർത്താവ് തുടർന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്. എതിർക്കുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, ദൈവരാജ്യ സുവിശേഷം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട്, കർത്താവിന്റെ വാക്കുകളെ കേൾക്കുവാനായിട്ട് ഈ പ്ലാനറ്റിൽ ഒരു കൂട്ടം ജനത്തിന് പറ്റില്ല. കാരണം വേറൊന്നുമല്ല, ദാറ്റ് ഇസ് സ്പിരിറ്റ് പ്രോബ്ലം. സ്പിരിറ്റിന്റെ പ്രശ്നം, അപ്പന്റെ പ്രശ്നം, അപ്പന്റെ പ്രശ്നം. അവർക്കത് സ്വീകരിക്കുവാൻ കഴിയും. യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്നപ്പോഴും യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോഴും അന്നത്തെ ദൈവദാസന്മാർക്ക് വമ്പൻ കൂട്ടം ദൈവദാസന്മാർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ഞാൻ ദൈവസ്ഥാനത്തിലെ ജാഗരിച്ചപ്പോ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്ത ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഒരു കൂട്ടർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ തന്നെയുള്ള വേറൊരു കൂട്ടർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർ മിണ്ടില്ല. കാരണം മിണ്ടിയാൽ ഇവര് തല കൊയ്യും, അവർ മിണ്ടില്ല. പക്ഷെ അധിക ദിവസവും ആകത്തില്ല അവര് ഇവരുടെ കൂട്ടത്തിന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. കാരണം അത് വേറൊന്നിൻ്റെതല്ല, ദൈവരായ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. അത് കളയും ഗോതമ്പും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും, കാരണം അത് കർത്താവിന്റെ വിശ്വാസമാണ്. ഞാൻ ദൈവസന്നിൽ ജാഗരിച്ചപ്പോ കർത്താവ് എന്നെ കാണിച്ചു തന്നൊരു വിഷയം, എന്റെ ശുശ്രൂഷയിൽ ഇതേ വിഷയം ഉണ്ടായിരുന്നു. ഒരു കൂട്ടർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. മനസ്സിലാകാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, അവരുടെ അകത്തുള്ള സ്പിരിറ്റ് അവരെ ഇത് മനസ്സിലാക്കിക്കത്തില്ല. അവർക്ക് കേട്ടാലും കൊടം കമത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ അങ്ങ് പോകും, അവർക്കത് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അവരുടെ അകത്തുള്ള സ്പിരിറ്റ് വേറെയാണ്, അപ്പൻ വേറെയാണ്. അതുകൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ ദൈവത്തിൽ സന്തോഷിച്ചു, ദൈവമേ കഥ പറഞ്ഞു എന്റെ പിതാവിനെ ആകർഷിക്കപ്പെട്ടിട്ട് അല്ലാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരെയും പിതാവ് ആകർഷിക്കാത്തത്? എന്നാൽ കൃപയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ആ പിതാവിന്റെ ആകർഷണം നമ്മിലേക്ക് വന്നില്ലേ? നമുക്കത് മനസ്സിലാക്കുവാൻ കൃപ തന്നില്ലേ? അനേക ആയിരങ്ങൾ ദേവദാസിനെ അങ്ങനെ പൈതൃ പൊളഞ്ഞ് പഠിച്ചതല്ലേ അവർക്ക് കിട്ടാത്ത ആ വലിയ കൃപയാണ് അങ്ങേക്ക് കിട്ടിയത്? അനേകർ നിങ്ങളുടെ വീട്ടിലല്ലേ അവർക്ക് കിട്ടാത്ത വലിയ കൃപയല്ല നിങ്ങൾക്ക് കിട്ടിയത്? ഹല്ലേലൂയ! ഇത് ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കണം. ദൈവത്തിന്റെ വലിയ വിളിയാണ്. കർത്താവ് എനിക്ക് തന്ന എന്നെ എന്റെ ചിന്ത കൊണ്ടുവന്ന് തറച്ച ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ജനത്തിന് ഇത് മനസ്സിലാക്കാം? യേശു തന്റെ ജീവിതവും ഇതുമായിട്ട് ബന്ധത്തിൽ കാണിച്ചു തന്നു. യോഹന്നാൻ 8:47 വാക്യം തണ്ടറിങ് ആൻസർ ആണ് യേശു പറയും. ഒരു കൂട്ടം യഹൂദന്മാർ, ദൈവദാസന്മാർ യേശുവിന്റെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, അവർ ഗ്രഹിക്കുന്നില്ല. അവർക്കത് പറ്റുന്നില്ല. അപ്പോ അതിന് യേശു പറയുന്ന ഉത്തരം, പ്രശ്നം കിടക്കുന്നത് ഇവിടെ ചെവിയുടെ പ്രശ്നമോ ഇതൊന്നും അല്ല. അതുകൊണ്ട് ചെവിയുടെ ഡോക്ടർ അടുത്ത് പോയിട്ട് കിടക്കുന്ന ഒരു കാര്യമില്ല. പ്രശ്നം അകത്ത് സ്പിരിറ്റിന്റെ പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ ദൈവത്താൽ അല്ലാതെ വേറെ ആർക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ 8:47 ദേവാസ് ഉറക്കുന്നു വായിച്ചേ.
ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല.
ശ്രദ്ധിച്ചേ, അപ്പന്റെ വിഷയമാണ് പ്രശ്നം. ദൈവസന്തതിയായവൻ എന്റെ വാക്കല്ലാട്ടുള്ളത്, യേശുവിന്റെ വാക്കാണേ. ഞാൻ അനുഭവിച്ച, ഇപ്പോ എനിക്ക് വേറെ രാജ്യത്ത് മെസ്സേജ് അയച്ച ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, ഇവർ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നുവെന്ന് എനിക്കറിയുന്നില്ല. എനിക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാ ശരിക്കും മനസ്സിലാകുന്നത്. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. കേൾക്കുന്നു പറഞ്ഞാൽ ചുമ്മാ ചെവിയുണ്ട് കേട്ടോണ്ടെ കാര്യം അല്ലെ പറഞ്ഞേ. അത് കേട്ടേറ്റെടുക്കുന്നു. പിന്നെ ആ കേട്ടെടുക്കാൻ പറ്റത്തില്ല. ദൈവസന്തതി എല്ലാ കൊണ്ട് കേൾക്കുന്നില്ല. എന്നിട്ട് യേശുവോട് പറയാണ് നിങ്ങൾ, ആ സ്പെസിഫിക് ആയിട്ട് അവരെ ചൂണ്ടി പറയാണ് നിങ്ങൾ. എന്നാ ബോൾഡ്നെസ് ആണ് നോക്കണേ. ചുറ്റും നിൽക്കണത് പരീക്ഷന്മാരാ. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദേവാസന്മാരെ നിങ്ങളോടും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കർത്താവിന്റെ വെളിപ്പാട്, നിങ്ങളുടെ ചുറ്റും കുറെ ദേവാസന്മാരൊക്കെ ഗ്രേരായ സുവിശേഷം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് യേശുവിനെ പോലെ പറയാൻ പറ്റുമോ? യേശു വളരെ ബോൾഡ് ആയിട്ടുള്ള പറയുകയാണ് നിങ്ങൾ. ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. വമ്പനോരും ഒരു 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 സീക്രട്ട് അല്ലേ കർത്താവ് വെളിപ്പെടുത്തി. രണ്ടു കൂട്ടരുണ്ട്, അപ്പന്റെ വിഷയമാണ്. അപ്പൻ ദൈവമാണെങ്കിൽ നീ ദൈവത്തിന്റെ വചനം കേൾക്കും, ഏറ്റെടുക്കും. അപ്പൻ ദൈവമല്ല എങ്കിൽ നീ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കത്തില്ല. പകരം നിനക്കൊരു ചർച്ച്, ഡിനോമിനേഷൻ, സംഘടന, ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ സത്യം ഏറ്റെടുക്കത്തില്ല. സത്യം ഏറ്റെടുക്കത്തില്ല. കാരണം യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ ഒന്നും സ്വയമായി പറയത്തില്ല. ദൈവപുത്രൻ പറയും, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ് ചെയ്ത് കാണുന്നു, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് എടുത്തു തരുന്നു, ഞാൻ നിങ്ങളോട് പറയും, അത്ര. പക്ഷേ ദൈവം അപ്പനല്ലാത്തവർ എല്ലാം ചെയ്യുന്നത് സ്വയമായിട്ടാണ്. കാരണം പിശാച് എല്ലാം ചെയ്യുന്നത് സ്വയമായിട്ടാണ്. ആര് പറഞ്ഞു? യേശു പറയാ. തൊട്ട് താഴെ പറയുന്നുണ്ട്, പിശാചെന്ന പിതാവിന്റെ മക്കളാണ് നിങ്ങൾ. അവൻ എല്ലാം ചെയ്യുന്നത് സ്വയമായിട്ടാണ്. അവൻ ബോഷ്ക്ക് പറയുന്നവനാ, ബോഷ്കിന്റെ അപ്പൻ. അവന്റെ ജീവിതശൈലി, അവൻ സ്വയമായിട്ട് സംസാരിക്കും. നമ്മുടെ ജീവിതശൈലി അങ്ങനെ ആയിരുന്നില്ലേ മക്കളെ? എല്ലാം സ്വയമായിട്ടായിരുന്നില്ലേ? സ്വയമായിട്ട് അത് വേറെ ആരുടെയും കോപ്പി എടുത്തതല്ല, നമ്മൾ പിശാചിന്റെ കോപ്പി എടുത്തതായിക്കോട്ടെ. പക്ഷേ ദൈവമക്കളായ നമ്മളോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിങ്ങളുടെ സ്വയത്തെ തെച്ചോണോ? അന്നത്തെ താൻ താന്റെ ക്രൂശിയുടെ തന്റെ പിന്നാലെ വന്നോണോ? ഇതൊരു വമ്പൻ മിസ്റ്ററിയാ കർത്താവ് വെളിപ്പെടുത്തുന്നേ. രണ്ട് ഗ്രൂപ്പാണ്, ദൈവത്തെ കേൾക്കുന്നവനും ദൈവത്തെ കേൾക്കാത്തവനും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതിന്റെ കാരണം വേറൊന്നും അല്ല, നിങ്ങളുടെ അപ്പൻ ദൈവം അല്ല പിശാച്. കഥാവ് അവിടെ പറയുന്ന കാര്യം, ലോർഡ് ഐ ലവ് യു, ജോൺ ചാപ്റ്റർ 8. അതിന്റെ 44 അപ്പന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. 44 വായിച്ച്
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ബോഷ്കു പറയുന്നവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു.
ഇതാ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, യേശു പറയുന്നതാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, ആ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. പിശാച് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് താഴെ എഴുതിയിട്ടുണ്ട്. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അപ്പൊ പിശാച് സത്യത്തിൽ നിൽക്കുന്നില്ല, കാരണം അവന് സത്യമില്ല. അപ്പൊ പിശാചിന്റെ ആണല്ലോ അങ്ങനെ, അവന് സത്യത്തിൽ നിൽക്കുന്നില്ല. അതിന് താഴേക്ക് അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ഹലോ, ശ്രദ്ധിച്ചോളേ, എല്ലാരും ശ്രദ്ധിച്ചോളേ. പിശാചിന്റെ ജീവിതശൈലി കണ്ടോ? അവൻ സ്വന്തത്തിൽ നിന്നാ പറയുന്നത്, അവൻ തന്റെ സ്വയത്തിൽ നിന്നാ പറയത്തുള്ളൂ. അവൻ സ്വയത്തിൽ നിന്നാ പറയുന്നുള്ളൂ. സ്വയത്തിൽ അവന് അനേക തിശിസുകളുണ്ട്. അവൻ സ്വയത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു മോഡൽ നമ്മൾ ഏറ്റെടുക്കരുത്. സ്വയത്തിൽ നിന്ന് പറയുന്ന മോഡൽ ഏറ്റെടുക്കരുത്. താഴേക്ക് അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ബോഷ്ക്ക് പറയുന്നവൻ അതിന്റെ അപ്പനുമാകുന്നു. അപ്പൊ പിശാചിന്റെ ജീവിതശൈലി മനസ്സിലായോ? അവൻ സ്വയത്തിൽ നിന്നേ സംസാരിക്കും. യേശുവിന്റെ ജീവിതശൈലി, ദൈവത്തിന്റെ ജീവിതശൈലി അറിയാമോ? ആത്മാവ് പറയുന്നതാണ്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതാണ് ദൈവത്തിന് സംസാരിക്കും. രണ്ട് ജീവിതശൈലികളാണ്. നമ്മളെല്ലാം പിശാചി സ്വയത്തിൽ നിന്ന് ജീവിക്കുന്നവരാക്കി മാറ്റി. എന്നാൽ ദൈവത്തിനായ ക്രിസ്തു നമ്മളെ ആത്മാവിൽ നിന്ന് ജീവിപ്പിക്കുന്നവരായി തിരികെ കൊണ്ടുപോവുകയാണ്. അതൊക്കെ പറയാൻ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പോലെ പറയാം, ഞാൻ മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, ക്രിസ്തു യേശുവിന്റെ വെളിപ്പാടാണ് അത്ര ഞാൻ പ്രാപിച്ചത്. ഹല്ലേലൂയ. സഭകളോട് പറയുന്ന എല്ലാ യേശു പറയുന്ന ആത്മാവ് പറയുന്ന ചെവിയുള്ള കേൾക്കട്ടെ. നാം സ്വയമായിട്ട് പോകാനല്ല പറയുന്നത്, സ്വയമായിട്ട് പോകുന്ന പൈശാചിക ശൈലിയാണ് പിശാചിന്റെ പ്രവൃത്തിയും. ദാ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദാ ദൈവത്തിന്റെ പ്രവർത്തന ശൈലി. യോഹന്നാൻ 5:19 പറയുകയാണ്, യേശു പറയാണ്, ആകയാൽ യേശു ഉത്തരം പറഞ്ഞു, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനെ മാവണ്ണം തന്നെ ചെയ്യുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തന ശൈലി. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നമ്മളൊരു പുതിയത് കേട്ടെന്ന് പറഞ്ഞിരിക്കാതെ ഇതിൽ ഏത് പ്രവർത്തന ശൈലിയിലാണ് നാം പോകുന്നത്? പിശാചിന്റെ പ്രവർത്തന ശൈലിയാണോ, സ്വയത്തിൽ നിന്ന് പറയുന്ന സ്വന്തമായി പരിപാടി ചെയ്യുന്ന പരിപാടിയാണോ, അതോ ദൈവാത്മാവെ പറയുന്ന കാര്യങ്ങൾ അറിയിക്കുന്ന പരിപാടിയാണോ? ഏതാ നമ്മുടെ പരിപാടി? നമ്മൾ ഏതിലാ നിലകൊള്ളുന്നത്? ഇന്ന് നമ്മൾ നല്ലൊരു പങ്കം കളയോട് ചേർന്ന് നിൽക്കുകയാണ്, കളയോട് ചേർന്ന്. എന്നാൽ അത് സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഫലം കൊടുക്കുന്ന സമയത്തെ കളയും ഗോതമ്പും തമ്മിൽ രണ്ടാവും. കൊയ്ത്ത് വരെയും അത് ഒന്നായിരിക്കും. ഒരു ചർച്ചിലായിരിക്കും, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിരിക്കും, ഒരു സംഘടനയിലായിരിക്കും. പക്ഷെ എപ്പോൾ നല്ല വിത്ത് ഫലം കൊടുക്കുന്നു, ഉടനെ കളയെ തിരിച്ചറിയും. എപ്പോൾ നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു, ഉടനെ കളയെ തിരിച്ചറിയും. കള സ്വയമായേ പോവുകയുള്ളൂ, രാജ്യത്തിന്റെ പുത്രന്മാർ ദൈവാത്മാവിനാലേ പോവുകയുള്ളൂ. ഫലം കൊടുക്കുന്നത് വരെ നീ ഇന്ന് തോളത്ത് കൈയിട്ട് നടക്കുന്ന, നീ ഇന്ന് തംസപ്പ് ചെയ്യുന്ന വ്യക്തി ആരും നിനക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. നീ ഫലം കൊടുക്കുന്നവരെ, ഫലം കൊടുത്താൽ ഉടനെ നിനക്ക് തിരിച്ചറിയാൻ പറ്റും എന്റെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആരാണ്. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഞാന് ഇതാ ഈ ഭൂമിയിൽ തീടാനാ വന്നത്, ചിത്രം വരുത്താനാ വന്നത്, ഞാൻ ആളുകളെ വിഘടിപ്പിക്കാനാണ് വന്നത്. ഇനി ഒരു വീട്ടിൽ രണ്ടുപേർ ഇതാ മൂവരോട് ഇതാ ചിത്രിച്ചിരിക്കും, അപ്പൻ മകനോട്, അമ്മായ മരുമകനോട് ചിത്രിച്ചിരിക്കും. ഇത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. എപ്പോ കുഞ്ഞ നീ ദൈവാത്മാനെ ജീവിക്കാൻ തുടങ്ങുന്നു, ഫലം കൊടുക്കാൻ തുടങ്ങുന്നു, അപ്പോൾ തിരിച്ചറിയും നിന്റെ കൂടെ ഉള്ളവരാണെന്ന്. അവർക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ നിന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിന്നെ സപ്പോർട്ടിൽ നിർത്തും, അവർ സപ്പോർട്ടിൽ നിർത്തും. അവരുടെ ചർച്ചിലാണ് നിന്നെ നീ പോകുന്നതെങ്കിൽ അവർ നിന്നെ അവിടുന്ന് പുറത്താക്കും. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നീ ഉള്ളതെങ്കിൽ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെ പുറത്താക്കും. അവരുടെ ഫേസ്ബുക്ക് ചാനലാണ് നീ ഉള്ളതെങ്കിൽ നിന്നെ അവിടുന്ന് അവർ പുറത്താക്കും. എപ്പോൾ ഫലം കൊടുക്കാൻ തുടങ്ങുന്നു, ഉടനെ കളയും ഗോതമ്പൻ രണ്ടും രണ്ടായി മാറും. അതുവരെ ഒന്നായിരിക്കും. അതുവരെയും ദൈവരെ പറിക്കുന്നില്ല. പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചാലും പറയും, പറിക്കണ്ട, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. എന്നാൽ ഞാറ് വളർന്ന് കതിരാകുമ്പോൾ, ഞാറ് വളർന്ന് കതിരാകുമ്പോൾ, ഞാറ് വളർന്ന് കതിരാകുമ്പോൾ, അതിനർത്ഥം നീ ഫലം കൊടുക്കാൻ തുടങ്ങിയാൽ, നീ ഒരു ദൈവത്തിനായിട്ട് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ ആത്മാവിനെ നീ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, നിന്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഉടനെ കാണാൻ വെളിപ്പെട്ടു. മനസ്സിലായില്ല അല്ലേ? കർത്താവ് പറഞ്ഞ മർമ്മങ്ങളാ ഇത്. അക്ഷരത്തിൽ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അക്ഷരത്തിൽ നിന്നാൽ നിങ്ങൾ പറയും, അവിടെ നല്ലൊന്നാന്തരം അരി കിട്ടുന്ന, അല്ലെങ്കിൽ ഗോതമ്പ് കിട്ടുന്ന ഒരു പാടത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അവിടെ കളയുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, കള അവിടെ കാണരുത്. കള വന്ന് പറഞ്ഞാൽ പറിച്ച് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ ഗോതമ്പിന് നല്ല റിസൾട്ട് വരത്തില്ല. റിസൾട്ട് വന്നാലേ അടുത്ത കച്ചവടത്തിന് നമുക്ക് നല്ലതായിട്ട് കായ്ക്കുള്ളൂ, അല്ലെങ്കിൽ പണം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കർത്താവ് അതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. കർത്താവ് ഭൗതിക കാര്യത്തിലൂടെ ആത്മീക മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. മത്തായിയുടെ 13-ാം അധ്യായത്തിലെ കാര്യം ഈ പറഞ്ഞു, രണ്ട് ടൈപ്പ് സീഡ് ഉണ്ട് ഈ ലോകത്തിൽ. ഇതാ കർത്താവ് പറയുന്ന ഇവിടെ, ദൈവം അപ്പനാണെങ്കിൽ ഞാൻ പറഞ്ഞ വചനം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കിത് മനസ്സിലാകാത്തതിന്റെ കാരണം പിശാചാണ് നിങ്ങളുടെ അപ്പൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളത് മുഴുവൻ വായിക്കണം. നമുക്ക് എല്ലാവരും പറയാനുള്ള സമയം ഇവിടെ ഇല്ല. ആദ്യം മുഴുവൻ വായിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാ? മലയാളം ട്രാൻസ്ലേഷൻ അത്ര ക്ലിയർ അല്ല. എനിക്ക് ഒരു KJ കൂടി വെച്ച് നോക്കിക്കോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഗ്രഹി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ പിശാചിന്റെ മക്കൾ, നിങ്ങൾക്ക് പറ്റില്ല. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില് കർത്താവിന്റെ വാക്ക് കേട്ടാൽ ആരെടറും? ഈ കൂട്ടരെ ഇടറും, ഈ കൂട്ടരെ ഇടറും, ഈ കൂട്ടരെ ഇടറുമോ? കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവരെ ഇടണമെങ്കിൽ അവരുടെ പുറകൊന്നും പോകുന്നു വേണം, അത് അവർക്ക് മറുപടി എഴുതാനൊന്നും പോകണ്ട, അവരെ ഇടറട്ടെ, അവരെ ഇടറട്ടെ. എന്നിട്ട് പറയണേ കുരുടന്മാരായ അവർ കുരുടന്മാരായ വഴികാട്ടികൾ, വഴികാട്ടികൾ അവരും അവരും വചനം പ്രസംഗിക്കുന്നവരെ വഴികാട്ടികളാ, കുരുടന്മാരാ. ദൈവ ഇഷ്ടം ഞാൻ നടന്നു, ദൈവ ഇഷ്ടം എന്നുള്ളത് അവരുടെ പ്രസംഗത്തിൽ കാണത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഈ പ്രസംഗർ പ്രസംഗിക്കുമ്പോൾ ദൈവ ഇഷ്ടം വല്ലതും പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ പുതിയ സൃഷ്ടി എന്നുള്ളത് അവരുടെ പ്രസംഗത്തിൽ കാണത്തില്ല. പിശാചിനെ ജയിക്കണമെന്ന് യേശു ക്രിസ്തു 7 പ്രാവശ്യം 7 സമയത്തോളം പറഞ്ഞില്ലേ, ജയിക്കണം ജയിക്കണം ജയിക്കണം, അവരുടെ പ്രസംഗത്തിൽ കാണത്തില്ല. അവസാനം ജയിക്കുന്നവരാണ് ഇത് അവകാശമാക്കുന്നത്, അവരുടെ പ്രസംഗത്തിൽ കാണത്തില്ല. പിന്നെ അവരുടെ പ്രസംഗത്തിൽ എന്തൊക്കെ ഉണ്ടാകും? ആരാധന ഉണ്ടാകും, ആരാധിക്കണം, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിക്കും. ദൈവരാജ്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കത്തില്ല. അവർ ഒരിക്കലും യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപരം, ഞങ്ങളുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരിയേറെ സ്വർഗത്തിലും പോലെ ഭൂമിയിലും ആകണം. ഈ പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കത്തേയില്ല. കാരണം അത് പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്ന് സത്യം വെളിപ്പെട്ടിരുന്നു, രണ്ട് അത് പ്രാർത്ഥിക്കണമെങ്കിൽ അകത്ത് ദൈവമായിരിക്കണം അപ്പൻ, അപ്പൻ വരണമെന്ന് അത് പറയണേ. അത് ഏതാണ്? വെളിപ്പാട് 21:3. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോട് താമസിക്കും, ആ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിക്കളയും. ഇതാണ് ആ പ്രാർത്ഥന റിസൾട്ട്. ഇത് പ്രാർത്ഥിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഇല്ലെങ്കിൽ തുടങ്ങണം മക്കളെ. ദൈവത്തിന്റെ ഇഷ്ടം അതാ, അപ്പന് നമ്മളിവിടെ താമസിക്കണം, മക്കൾ വിളിക്കണം. ഇന്ന് ആരോട് സംസാരിച്ചപ്പോ ഒരു സഹോദരിയോട് സംസാരിച്ച പെട്ടെന്ന് നാട്ടിപ്പോയി. എന്തു പറ്റിയ സഹോദരി? ഞാൻ ഇൻഷുറൻസിന്റെ ആവശ്യത്തിന് വണ്ടിയുടെ ഇൻഷുറൻസിന്റെ ആവശ്യം വിളിച്ചതാ. അവര് പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു ഞാൻ വിളിച്ചാൽ എന്റെ മോള് വരൂ, അവളങ്ങ് ദൂരെ ഗൾഫിലാണ്, ഞാൻ വിളിച്ചാൽ എന്റെ മോള് വരുമോ? ഞാൻ പറഞ്ഞു, ആ ഒരു ചോദ്യം കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സ് അലിയത്തില്ലേ എന്റെ സഹോദരി, നമ്മൾ ഓടിച്ചല്ലോ. അത് ഓരോ അത് കേട്ടപ്പോഴേ ഞാൻ ഓടിപ്പോയി, ക്വാറന്റൈൻ ഇരുന്നാലും കേട്ടില്ല, ഓടിപ്പോയി. കാരണം ആ അമ്മയ്ക്ക് മോളോട് കൂടി ഇരിക്കാനുള്ള ആഗ്രഹം ഇതേപോലെയാ, ഇതിനേക്കാൾ ഉപരിയാണ്. നമ്മുടെ അപ്പൻ നമ്മോട് കൂടി ഇരിക്കാനുള്ള ആഗ്രഹം. അപ്പം പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എന്നെ വിളിച്ചോണ്ട് പ്രാർത്ഥിക്കണോ, അപ്പാ ഞങ്ങളോട് കൂടെ വാ താമസിക്ക്, അങ്ങനെ ഇഷ്ടംപോലെ ഈ ഭൂമിയിലൊക്കെ നടക്കട്ടെ. പ്രാർത്ഥിക്കോ? സ്വന്തം അപ്പനാണെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ സ്വയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല. കാരണം അവിടെ പറയുന്ന കാര്യം, ഇനി എന്റെ രാജ്യം വേണ്ട, അപ്പ അങ്ങനെ രാജ്യം പോരട്ടെ. പക്ഷേ പിശാച് സ്വയത്തിൽ ജീവിക്കുന്നവരാ, നമ്മൾ സ്വയത്തിൽ ജീവിക്കാൻ അവൻ നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ ആ പഠിത്തമൊക്കെ വിട്ട് നമ്മൾ തിരിച്ചു വരികയാ, കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുക, സ്വയത്താൽ ജീവിക്കാതെ സ്വർഗീയ പിതാവ് തരുന്ന ചിന്തകൾ ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ തിരിച്ചു വരണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഈ വചനം ചേർക്കുമ്പോ പലർക്കും ഇടറും. അവര് സ്വയത്തിൽ ജീവിക്കുന്നവരാ, സ്വയത്തിൽ ജീവിക്കുന്നവരാ. അങ്ങനെ കർത്താവിന്റെ വചനം കേട്ട് പലരും ഇടറിയപ്പോ കർത്താവ് പറഞ്ഞൊരു ചിന്ത ഞാൻ നിങ്ങളോട് പലപ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ലോർഡ് ഐ ലവ് യു. മത്തായി 15:12. അപ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്ന് പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നു എന്ന് ചോദിച്ചു. നിന്റെ ഈ വാക്ക് കേട്ട് അവർ ഇടറിപ്പോയി. ഉടനെ യേശു പറഞ്ഞൊരു കാര്യം, അയ്യോ നമുക്ക് അവരെ പ്രസാദിപ്പിക്കാൻ തക്കണം, അഡ്ജസ്റ്റ് ചെയ്തെന്ന് പ്രസംഗിച്ചാൽ. ഇന്ന് ഞാൻ ഒരു ദേവാസനോട് പറഞ്ഞ ദേവാസനെ അങ്ങ് ഒരു കാലം അവരെയും ഒരു കാലം ഇവിടെയും വെച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല, ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. ഇരുമനസ്സുള്ള തന്നെ സകല വഴികളും അസ്ഥിരന്ന്, ഒന്നില്ലെങ്കിൽ അവരല്ലെങ്കിൽ ദൈവം, ഏതെങ്കിലും ഒന്ന് നടക്കുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ ഒരു തീരുമാനമെടുക്കും, ഇത് അന്ത്യകാലം. ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ ക്രിസ്തുവിനോട് കൂടെ നിൽക്കാമേ. ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ നിൽക്കാമേ. ഹല്ലേലൂയ,
കർത്താവ് പറയുന്നത് ശിഷ്യന്മാർ അടുക്കിച്ചെന്നിട്ട് പരീശന്മാർ ഈ വാക്കുകയാണ് ഇടറിപ്പോയി എന്ന് അറിയുന്നു. അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ കാലത്തും പരീശന്മാരുണ്ട്, കപടഭക്തന്മാരുണ്ട്, അവരിടറിപ്പോകും, അവര് തിന്മയായി എഴുതും, ഇതൊക്കെ ഉണ്ടാകും. ഡോണ്ട് വറി. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം അവരോട് പറയേണ്ടത്? അതിന് യേശു, സ്വർഗസ്വനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും.
Hallelujah, what a glorious answer.
സ്വർഗസ്വനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ. അപ്പൊ ഇത് അവർക്ക് വമ്പൻ ഒരു അടിയാ. ഇങ്ങനൊരു സന്ദേശം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കേട്ടോ, യേശുവിന്റെ വായിന്ന് കേട്ടോ, സ്വർഗസ്വനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഉണ്ടെന്ന്. അതൊക്കെ എന്ത് പറ്റും? അതൊക്കെ വേരോടെ അങ്ങ് പറഞ്ഞു പോകും, അത് നിൽക്കൂല. എപ്പോഴാ പറഞ്ഞു പോണേ കുഞ്ഞൻ? നീ ദൈവത്തിനായിട്ട് വെളിപ്പെടാമോ? നീ ഒരു കതിരായിട്ട്, നീ ഒരു ഫലമായിട്ട് വെളിപ്പെടാമോ? അത് പറഞ്ഞു പോകും, അത് പറഞ്ഞു പോകും. നീ അതെന്താന്ന് ചോദിക്കും. നീ കുഞ്ഞെ, നീ ദ ഇയർ, ന്യൂ ഇയർ സന്ദേശം എന്തായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സന്ദേശം? ദ ഇയർ ഓഫ് ഗിയർ അപ്പ്. ദ ഇയർ ഓഫ് ഗിയർ അപ്പിൽ എന്താ സംഭവിക്കണേ? ദൈവപുത്രന്മാർ വെളിപ്പെടാൻ തുടങ്ങിയായി, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നീ ദൈവപുത്രനായിട്ട് വെളിപ്പെടുമ്പോ കള വെളിപ്പെടും. കള വെളിപ്പെട്ടാൽ ഓടുന്നതന്നെ കള നിനക്കെതിരെ നിൽക്കും. ഇത്രയും നാൾ നിന്റെ കൂടെ നിന്ന കളം നിനക്കെതിരെ നിൽക്കാൻ തുടങ്ങും. ഇത്രയും നാൾ നീയും കളയും ഒരുമിച്ചായിരുന്നു, ഒരു കണ്ടത്തിലായിരുന്നു, ഒരു ചർച്ചിലായിരുന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിരുന്നു, ഒരു വീട്ടിലായിരുന്നു. ഉടനെ അത് വെളിപ്പെട്ടു വരും, ഉടനെ അത് വെളിപ്പെട്ടു വരും. ഞാൻ ഭൂമിയിൽ തീടാനാ വന്നിരിക്കുന്നത്, ചിത്രിക്കാനാ വന്നിരിക്കുന്നത്, ഇത് വിടർന്നു പോകും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പതിമൂന്നിലേക്ക് വരുമോ? നമുക്കവിടെ കാണാൻ കഴിയും കർത്താവ് ഉപമയിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ കള വിതച്ചു പോയി കളഞ്ഞു. ആദ്യം ഒരൊറ്റ സീഡ് മാത്രം ഉണ്ടായിരുന്നു, ഒറ്റ വിത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവം വിതച്ചതാ, മനുഷ്യപുത്രൻ കർത്താവ് യേശുവിലൂടെ വിതച്ചത്. ഇതാ നല്ല വിത്ത് വിതച്ചു. നല്ല വിത്തിനെ കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട്, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, അതായത് ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന്. അതിനുശേഷം മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ കളയും വിതച്ചു പോയി കളയും. മനുഷ്യർ ഉറങ്ങി, ദൈവം പറഞ്ഞതിന് അവർ ഉറങ്ങി ചെവി കൊടുത്തില്ല. ആദോ ഉവയുടെ കാര്യം ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാണ്. നമ്മൾ ദൈവം പറഞ്ഞതിന് ഉറങ്ങിയ ആ ഉറങ്ങിയ സമയത്ത് ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി. ശത്രു വന്ന് കള വിതച്ചു, സ്പിരിച്വൽ സീഡ് അവിടെ വിതച്ചു. അപ്പോ നേരത്തെ നോക്കിയേ, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ നല്ല തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചോണ്ട് സന്ദേശമാകുന്നു. അപ്പൊ ഇപ്പൊ നോക്കിയേ, ആ ആ കണ്ടത്തിൽ എന്തുമാത്രമേ ഉള്ളൂ? നല്ല വിത്ത് മാത്രമേ ഉള്ളൂ. ആദത്തിന്റെ ഉള്ളിൽ ദൈവം വെച്ചതെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാ, നല്ലത് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി അടുത്തത്, മനുഷ്യർ ഉറങ്ങിയപ്പോൾ, ആദവും ഹവ്വയും ദൈവം പറഞ്ഞ വാക്കിന് ഉറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ശത്രു വന്ന് കള വിതച്ചു. ഇപ്പോ ആ ലോകത്തിൽ എന്തും കൂടിയായി? രണ്ട് ടൈപ്പ് സീഡായി, രണ്ട് ടൈപ്പ് സീഡായി, രണ്ട് ടൈപ്പ് സീഡ്. ഇതുകൊണ്ടാണ് അതിനുശേഷം ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും. കർത്താവ് ആ 33-ാം അധ്യായം 15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും. അപ്പൊ സർപ്പത്തിന് എന്നാ ഉണ്ട്? സന്തതിയുണ്ട്, പിശാചിന്റെ സന്തതിയുണ്ട്. ഇവിടെയും കർത്താവായ യേശു അത് തന്നെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. മനുഷ്യർ ഇറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു, കള വിതച്ചു പോയി കളഞ്ഞു. ഇനി ശ്രദ്ധിച്ചു, വളരെ മർമ്മം ശ്രദ്ധിച്ചു കേട്ടോ. എപ്പോഴാണ് കള വെളിപ്പെടുത്തുള്ളൂ? ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഞാറ് വളർന്ന് കതിരായെങ്കിൽ മാത്രമേ കളയെ കാണാൻ പറ്റൂ. ഞാറ് വളർന്ന് കതിരായെങ്കിലേ കളയെ കാണാൻ പറ്റൂ. കുഞ്ഞെ, ദൈവരാജ്യത്തിന്റെ പൈതലായ നീയെ സ്വയത്തിൽ ജീവിക്കുന്നത് വിട്ടിട്ട് ദൈവാത്മാവ് പറയുന്നത് നിന്നിലൂടെ വെളിയിലേക്ക് വന്ന് ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് ഉടനെ കളയെ തിരിച്ചറിയാം. കാരണം കളയ്ക്ക് ഇതൊന്നും പറ്റത്തില്ല. കാരണം അത് സ്വയമായി പ്രവർത്തിക്കുന്നതാ. അതിന്റെ അപ്പൻ സ്വയമായി പ്രവർത്തിക്കുന്നത് പോലെ അതും സ്വയമായി പ്രവർത്തിക്കുക. ഉടനെ നീ കളയെ തിരിച്ചറിയും. ആ തിരിച്ചറിയുന്ന നിമിഷം നീ അവിടുന്ന് സെപ്പറേറ്റ് ആകും. എങ്ങനെ? ക്രൂസിലെ കള്ളൻ സെപ്പറേറ്റ് ആയതുപോലെ. അന്ന് വരെയും അവർ ഒരുമിച്ച് ഒരുപക്ഷെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകാം, ഒരുമിച്ച് കട്ടിട്ടുണ്ടാകാം, ഒരുമിച്ച് വളരെ കൊന്നിട്ടുണ്ടാകാം, ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ടാകാം, ഒരുമിച്ച് ക്രൂസിൽ കിടന്നിട്ടുണ്ടാകാം. പക്ഷെ യേശുവിനോട് ചേർന്ന് ഒരുവൻ വെളിപ്പെട്ടു, ഒരുവൻ വെളിപ്പെട്ടില്ല. രണ്ടുപേരും രണ്ടും രണ്ടായി, രണ്ടുപേരും ഡെസ്റ്റിനേഷൻ രണ്ടും രണ്ടായി. അതുവരെ ഒരുമിച്ച ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പൊ കളയെ കാണെങ്കിൽ എന്ത് വേണം? കളയെ കാണണോ? കുഞ്ഞെ, നീ ഫലം പുറപ്പെടുവിക്ക. നീ സ്വയം ജീവിതം, പിശാചിന്റെ ജീവിതം വിട്ടിട്ട് നീ യേശുവിനെ പോലെ, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ആരാ എന്നെ ജീവിക്കുന്നത്? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ ജീവിക്കും. ആ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കളയെ വെളിപ്പെട്ടു. ഹല്ലേലൂയ, കളയെ വെളിപ്പെട്ട്, കളയെ കാണാൻ പറ്റും. ഹല്ലേലൂയ, കളയെ കാണാൻ പറ്റുമ്പോ തന്നെ രണ്ട് കള ഇതാ, ആ ഫലം വന്നു കഴിയുമ്പോ തന്നെ ഇതാ ദൈവം നിന്നെ അവിടെ സെപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവര് നിന്നെ സെപ്പറേറ്റ് ആക്കും. ഹല്ലേലൂയ. ഈ സംഭവം നിനക്ക് മനസ്സിലാകാനിട്ടിടയാ. ഇതാ വീട്ടിടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിളിച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവരോട് ചോദിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. അതിനവൻ ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കുളിക്കോയ്ത്തോളം വളരട്ടെ. കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. എന്നെ ശ്രദ്ധിച്ചു, എന്നെ കൂട്ടുകെട്ടാ നോക്കി. കളയും ഗോതമ്പും തമ്മിൽ എന്തൊരു കൂട്ടുകെട്ടാ, കളയും ഗോതമ്പും തമ്മിൽ എന്തൊരു കൂട്ടുകെട്ടാ. കള എന്തെങ്കിലും പറയുമ്പോ ഗോതമ്പ് തംസപ്പ് പറയും, അവനെ ഇതാ അങ്ങനെ ഗോതമ്പ് എന്തെങ്കിലും പറയുമ്പോ കള തംസപ്പ് പറയും. ഭയങ്കര കൂട്ടുകെട്ടാ, രണ്ടും ഭയങ്കര കൂട്ടുകെട്ടാ. രണ്ടും ഒരൊറ്റ ചർച്ചില, രണ്ടും ഒരൊറ്റ ഗ്രൂപ്പില, രണ്ടും ഒരൊറ്റ ഡിനോമിനേഷനില, രണ്ടും കൂടി നിൽക്കുക. അതുകൊണ്ട് ഇപ്പോ ഇതാ കള പറിച്ചാ ഗോതമ്പ് പോകും, രണ്ടും കൂടി അവിടെ നിൽക്കട്ടെ. പറിക്കേണ്ട ഒരു സമയമുണ്ട്. ഹലവിയ, ഗോതമ്പ് പോകാതെ കള പറിക്കാൻ പറ്റുന്ന ഒരു സമയം. ഹലവിയ, ഗോതമ്പ് പോകാതെ കള പറിക്കാൻ പറ്റിയ ഒരു സമയമുണ്ട്. അപ്പൊ പറിക്കാം, രണ്ടും കൂടെ ആവുന്നതിന്റെ. ഹലവി, രണ്ടൊരൊറ്റ ചർച്ചില്ല, രണ്ടൊരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പില്ല, രണ്ടൊരൊറ്റ ഫേസ്ബുക്ക് ഗ്രൂപ്പില്ല, രണ്ടൊരൊറ്റ ഒറ്റ ഡിനോമിനേഷനില്ല. ഹലലുയ, പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ച് വളരുക, രണ്ടും കൂടെ ഒരുമിച്ച് വളരുക. അല്ല, കർത്താവ് യേശുവിന്റെ കയ്യിൽ എന്നാ ഉണ്ട്? വീശു പറഞ്ഞുണ്ട്. ഹലലു, വീശു പറയുമ്പോ രണ്ടേ രണ്ടാ. ഹലലുയ, രണ്ടുപേരും രണ്ടാക്കി. എപ്പോഴും രണ്ടുപേരും രണ്ടാക്കുന്നേ? ഇതാ ദൈവത്തിന്റെ കുഞ്ഞായ നീ സ്വയം ജീവിതം വിട്ടിട്ട് ദൈവം കർത്താവ് യേശു ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയതുപോലെ നീ ദൈവാത്മാവ ജീവിക്കുന്നുവെങ്കിൽ ഇതാ ഫലമായി ഞാറ് വളർന്ന് കതിരായി ഓടനെ കള വെളിപ്പെടും. അവരെ സപ്രിക്കും. ഇനി ഇതാ കൊയ്ത്ത് കാലത്ത് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പതിച്ച് കൂട്ടി ചുട്ട് കളയാനും കെട്ടുകളായി കിട്ടുവാനും ഗോതമ്പ് ഏത കളപ്പുരം കൂട്ടിവെക്കാനും കൽപ്പിക്കും. ഇനി അതിന്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതിന്റെ ഓൺലോടെ എല്ലാം 36 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അനന്തരം, നിങ്ങൾക്ക് ഈ വചനം വളരെ പ്രാധാന്യമായിരിക്കും. രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ ഈ ലോകത്ത്. യേശുവിന്റെ വാക്കുകളിലൂടെ കാര്യം മനസ്സിലാക്കുക. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞ് അയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. വയലിലെ കളയുടെ ഉപമ തെളിയിച്ച് തരണം എന്ന് അപേക്ഷിച്ചു. കളയുടെ ഉപമ തെളിയിച്ച്, ഹല്ലേലൂയ. അപ്പൊ തെളിയിച്ച് നമ്മൾ അപേക്ഷിച്ചപ്പോ കർത്താവ് പറയുന്നത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. വയൽ ലോകം, ലോകത്തിലെ കഴിവ് പറഞ്ഞു, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, അതാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ആദത്തിന്റെ ഉള്ളിൽ ദൈവം വിതച്ചത് മുഴുവനുണ്ട്, രാജ്യത്തിന്റെ പുത്രന്മാർ. കള, ദുഷ്ടന്റെ പുത്രന്മാർ. എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്ക. കള, ദുഷ്ടന്റെ പുത്രന്മാർ. പിശാചിനെയാണ് ദുഷ്ടൻ എന്ന് പറയുന്നത്. കള, ദുഷ്ടന്റെ പുത്രന്മാർ. അപ്പൊ എത്ര ടൈപ്പ് സീഡ് ഉണ്ട് വയൽ ലോകം എന്ന വയലിൽ? എത്ര ടൈപ്പ് സീഡ് ഉണ്ട്? നേരത്തെ നമ്മൾ കേട്ടു യോഹന്നാൻ സുവിശേഷം 8:47, നിങ്ങൾ വചനം കേൾക്കാത്തതിന്റെ കാരണവും വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ സന്തതിയായവനാണ് ദൈവത്തിന്റെ വചനം കേൾക്കത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ സന്തതി അല്ലായതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ല. നിങ്ങൾ പിശാചിന്റെ പിതാവിന്റെ മക്കൾ, അവന്റെ മോഹം ചെയ്യാൻ ഇച്ഛിക്കുന്നു. ഇവിടെ പറയാ, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു, ഇനി ദുഷ്ടൻ എന്ന് പറയുന്നതിന് പകരം മാറ്റി പറയുക കേട്ടോ. അത് ചില പേരെ ദുഷ്ടൻ എന്ന് പറയുന്നത് അത് വേറെ ദുഷ്ടന്മാരാ, മനുഷ്യ ദുഷ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞോളേ. ഇത് അവിടെ എഴുതിയിരിക്കുന്നു, അത് വിതച്ച ശത്രു പിശാച്. അപ്പൊ ദുഷ്ടൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? പിശാജ്. അപ്പൊ പിശാജിന് ആരുണ്ട്? മക്കളുണ്ട്. പിശാജ് സ്പിരിറ്റ് ആണ്, അവന് മക്കളുണ്ട്, സ്പിരിറ്റ്. ഹല്ലേലൂയ. പക്ഷേ ജഡത്തിന്റെ ഉള്ളിൽ ആ സംഭവം കിടക്കണം. സ്വയത്തിൽ ജീവിക്കുന്നവൻ അതിൽ നിൽക്കും. എന്നാൽ നമ്മളെയും ദൈവത്തിന്റെ മക്കളെയും അത് പഠിപ്പിച്ചു, സ്വയത്തെ ജീവിക്കാനായിട്ട് പഠിപ്പിച്ചു. പക്ഷേ നമ്മൾ നമ്മുടെ അപ്പന്റെ സ്വരം കേൾക്കുമ്പോൾ, കർത്താവ് വചനം യോഹന്നാൻ സുവിശേഷം 10:10 പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു, ഞാനത് നിത്യജീവൻ കൊടുക്കുന്നു. നിങ്ങളോ എന്റെ ആടുകൾ അല്ലാത്തത് കൊണ്ടാണ് അത് കേൾക്കാത്തത്, വിശ്വസിക്കാത്തത്. വ്യക്തതയോടെ കർത്താവ് പറയുന്നേ, അതിന് മറയൊന്നുമില്ല. ഹല്ലേലൂയ. പറയാണ്, അത് വിതച്ചത്ര പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കളകൂട്ടി തീയിലിട്ട് ചുട്ടുകളയും പോലെ ലോകാവസ്ഥ സംഭവിക്കും. മനുഷ്യപുത്രൻ തരുന്നവന്മാരായിരിക്കും. അവർ അവന്റെ രാജ്യത്തിന് എല്ലാ ഇടച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീ ചൂളയിലിട്ട് കളയും. അവിടെ കനച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ രണ്ടായിട്ട് തിരിയ, രണ്ടായിട്ട് തിരിയ കേട്ടോ. ഒരുവർ തീയിലേക്ക് പോയി, മറ്റുള്ളവർ അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കാൻ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും കേൾക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കേൾക്കാൻ പറ്റത്തില്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ട് ഗ്രൂപ്പായി, ഒന്ന് തീയിലേക്ക് പോകുന്ന പതിന്, മറ്റത് നീതിമാന്മാർ പിതാവ് ദൈവത്തിന്റെ എന്റെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കും. അവരെ ആ കളപ്പുരയിൽ സൂക്ഷിച്ചു. അപ്പൊ കളപ്പുര എന്താ? ദൈവത്തിന്റെ രാജ്യം. കളപ്പുര എന്താ? ദൈവത്തിന്റെ രാജ്യം, തന്റെ പിതാവിന്റെ രാജ്യം. ഹല്ലേലൂയ. ഓ പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ സത്യം വരുമ്പോ ഈ സത്യത്തെ ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അത് കണ്ടാ മനസ്സിലാക്കിക്ക, ഇവർ വേറെ ആരും അല്ല, പിശാചിന്റെ മക്കളാണ്. ദൈവം പറയുന്ന ഈ സന്ദേശം ബ്ലോക്ക് ചെയ്യുന്നവർ പിശാചിന്റെ മക്കളാണ്. അവർ സത്യത്തെ തടയുന്നവരാണ്. സത്യത്തെ എന്തുകൊണ്ട്? അനീതി കൊണ്ട് തടയുന്നവർ. അവർക്കുള്ള ശിക്ഷാവിധി പണ്ടേ ദൈവം നിയമിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് സത്യത്തെ അനീതി കൊണ്ട് തടയുന്ന ആ ഒരു തലം വിട്ടിട്ട് ഈ സത്യത്തെ എന്തുകൊണ്ട് തടയുന്നു? ഇപ്പോൾ ഇതാ മറ്റു വ്യാഖ്യാനങ്ങൾ കൊണ്ട് തടയുന്നു, സ്വവ്യാഖ്യാനങ്ങൾ കൊണ്ട് സത്യത്തെ തടയുന്നു. റോമലേഖനം 1:18 വായിച്ച്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അപക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടയുന്നു. അന്ന് ആളുകൾ ദൈവത്തിന് പകരം വിഗ്രഹത്തിന് ആ ദൈവത്തിന്റെ പ്രാധാന്യം കൊടുത്തെങ്കിൽ ഇന്ന് സത്യത്തെ തടയുന്നത് ഏതാണെന്ന് അറിയാമോ? ഇതാ സ്വയവ്യാഖ്യാനം കൊണ്ട് സത്യത്തെ തടയുന്നു. സ്വവ്യാഖ്യാനം. ഇതിനെ തർക്കിച്ച് ജയിക്കാൻ തക്കവണ്ണം പലരും കടന്നു വരും. നോ പ്രോബ്ലം. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തെ, അവനവന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യട്ടെ. ഏതാനും നാളുകൾക്കുണ്ട് ഈ ശ്വാസം തീരും, വലിച്ചു തീരും. അപ്പോൾ അറിയാം കളയും കോതമ്പും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വചനത്തിന് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ, അത് ദൈവാത്മാവ് തരുന്ന വ്യാഖ്യാനമാണ്. ദൈവത്തിന്റെ മക്കൾ ദൈവാത്മാവ് തരുന്ന വ്യാഖ്യാനത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പാടുള്ളൂ. കാരണം ഇതിന്റെ പുറയിൽ എഴുതിയത് ദൈവത്തിന്റെ ആത്മാവാണ്. ദിയർ ഓഫ് ഇയർ ഓഫ് അക്ഷരത്തിലല്ല നിൽക്കേണ്ടത്, അക്ഷരത്തിന്റെ പുറകിൽ ആത്മാവിൽ നിൽക്കണം. ആത്മാവിൽ നിന്ന് വേണം അക്ഷരത്തിലേക്ക് വരാൻ. അക്ഷരത്തിൽ നിന്ന് നാം തെറ്റിപ്പോകും, ആത്മാവിൽ നിന്ന് അക്ഷരത്തിലേക്ക് വരണം. അതെന്താണെന്ന് ചോദിക്കും. ഇതാണ് കർത്താവ് വെളിപ്പാടുസ് 2:3 പറയുന്നത്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അക്ഷരം വായിച്ചു നോക്കാനല്ല പറയുന്നത്, ആത്മാവ് പറയുന്നത് അതങ്ങനെ തന്നെയാണോ എന്ന് അക്ഷരത്തിൽ വായിച്ചു നോക്കുക. നമ്മുടെ സ്വയത്തിൽ നിന്ന് വരാതെ, പിശാചിൽ നിന്ന് വരാതെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്ക് ശിക്ഷയുണ്ട്, അവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഈ ഒരു സത്യം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. സത്യത്തെ തടയുവാനായിട്ട് ഇതാ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ഇതാ രണ്ടായിട്ട് മുറിയുക. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒരു കാര്യം വേണ്ടി നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ സത്യം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, കഴിഞ്ഞ നാളിൽ ഈ സത്യം അറിയത്തില്ലായിരുന്നു, എന്നാൽ ഈ സത്യം ഇപ്പോൾ അറിഞ്ഞു. ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. അതായത് ഒരിക്കലും ഞാൻ ഇടുക്കിയിൽ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോയി. അപ്പൊ അവിടെ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, നല്ലൊരു വാത്സല്യ നല്ലൊരു ദേവദാസൻ. ഇതൊരു പേര് ഞാൻ അങ്ങ് വിട്ടു, ഐ പി സി ആണോ എ ജി ആണോ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ ദേവദാസ സുവിശേഷം പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ദേവദാസനെ നമ്മുടെ മാതാപിതാക്കന്മാരൊന്നും അവരൊന്നും ഇത് അറിഞ്ഞില്ല, അപ്പൊ അവരുടെയൊക്കെ ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിനക്ക് പാവമില്ല, അറിഞ്ഞെങ്കിൽ നീ ആ സത്യം നടന്നില്ലെങ്കിൽ നിനക്ക് പാവമുണ്ട്. ഇതാണ് വചന വ്യവസ്ഥ. ഹല്ലേലൂയ. ഇതാ നമുക്ക് ഇതുമായുള്ള ബന്ധത്തില് യോഹന്നാൻ സുവിശേഷം 15:22 ദാ എന്റെ ഹൃദയത്തിന്റെ ദൈവം അദ്ദേഹം പ്രകാശിപ്പിച്ചത് അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ പേരാണ് സാബു കുര്യൻ, നിങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും. ഹല്ലേലൂയ. സാബു കുര്യൻ എന്നുള്ള വളരെ വളരെ ദൈവഭക്തിയിൽ നടക്കുന്ന ഒരു അനുഗ്രഹീത ദേവദാസ്. ഹല്ലേലൂയ. ഇതാ അദ്ദേഹത്തിന് പറഞ്ഞ ഉത്തരമാണ് യോഹന്നാൻ 22 എടുത്തെങ്കിലും വായിച്ചേ.
ഞാൻ വന്ന അവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല.
മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ദേവദാസന്മാരെ, ക്രിസ്തീയ ദേവദാസന്മാരെ, ശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ, ശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ. മാനസാന്തരപ്പെട്ടാൽ രക്ഷയാ. ഇതാ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്നവ ഈ ദൈവരാജ്യ സന്ദേശം മറഞ്ഞു കിടന്ന് അറിഞ്ഞിരുന്നില്ല. ഇന്നും ബൈബിളിലെ സിലബസിൽ അതില്ല. പക്ഷെ സ്വർഗത്തിലയോ ഈ നാളുകളെ നിങ്ങളത് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ദൈവ ഇഷ്ട എന്നെന്ന് അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരിക്കുന്നവർ, അടങ്ങിയിരിക്കുന്നവരെ, അത് ചെയ്യാതിരിക്കുന്നവരെ വളരെ അടികൊള്ളും, വളരെ അടികൊള്ളും. ഹല്ലേലൂയ. അനേക വട്ടം ദൈവത്തിൽ തന്റെ ആത്മാവിൽ അറിയിച്ചിട്ട് അറിയിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇത് അറിയിക്കാതെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, എന്നോടല്ലേ ഇത് പറഞ്ഞത് എന്ന ഭാവത്തിൽ ഇരിക്കുന്നതല്ലേ കുറെ നാളായിട്ട്? കുറെ നാളായിട്ട് ഇരിക്കുകയല്ലേ? ഞാൻ ആ സംഘടനകളാണ്, ഈ സംഘടനകളാണ്, പിന്നെ നീ വിശ്വസിച്ച സംഘടന ഒന്നും സ്വർഗത്തിലില്ല കേട്ടോ. മാനസാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ, ഇത് നീ കേട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് പാവമില്ലായിരുന്നു, പക്ഷെ നീ ഇത് കേട്ടതോടെ നിനക്ക് പാവം. കുഞ്ഞെ, നീ എന്നാ പറയുക അവിടെ ചെന്നിട്ട്? മോനെ, മോളെ, ശിഷ്യന്മാരെ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാത്രം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമ സ്വർഗത്തിന് പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കും. മോനെ, മോളെ, നീ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാഞ്ഞെ? പാസ്റ്ററെ, നീ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാഞ്ഞെ? അച്ഛോ, നീ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാഞ്ഞെ? മെത്രാനെ, എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാഞ്ഞെ? എന്തുത്തരം കർത്താവിനോട് പറയും ഒന്ന് പറഞ്ഞേ, എന്തുത്തരം കർത്താവിനോട് പറയും ഒന്ന്? പേപ്പർ ഒന്ന് എഴുതിക്കേ. ഇന്നൊരു ദേവാസനോട് പറയാ, ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് ചെന്നിട്ട് അദ്ദേഹം സ്വർഗസ്ഥനായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ കൊല്ലാ പോയി, കൊല്ലാ പോയി പോയി. അവരും പറയാത്ത കാര്യമൊന്നുമില്ല, അവര് പറഞ്ഞ കാര്യം നിനക്ക് ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞെന്നേ, ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്നിട്ട് അത് സമർത്ഥിക്കാൻ എടുത്തൊരു വാക്യം എന്ന് പറയുന്നത്, കർത്താവ് യേശു ഇവിടെ വന്നപ്പോ മത്തയുടെ സുവിശേഷം 12 പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദൈവാത്മാവിനെ ഭൂതങ്ങളെ പുറത്താക്കി നിങ്ങൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്ന് സ്പഷ്ടം. കർത്താവ് പറഞ്ഞ് ഇതിനെ കുറിച്ചാണെന്നറിയും, തന്റെ ഉള്ളിൽ ദൈവം വസിച്ച് തന്നിലൂടെ ഇതാ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, തന്റെ ഉള്ളിലാണിപ്പോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് നമ്മളെ സംബന്ധിച്ച് ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവരാ നമ്മള്. കർത്താവിന്റെ സന്ദേശം എന്തായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നല്ലേ? അതല്ലേ സുവിശേഷം? ഇനി അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോഴോ ആ ഭാഗത്തേക്ക് തോന്നിട്ട് തിരിച്ചുവിടെ തന്നെ വരാം. ശ്രദ്ധിച്ചേ, അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോ ദൈവത്തിന്റെ വചനം പറയണമെന്നറിയാമോ? ഒല്ലോടെല്ലാം ലൂക്കോസ് സുവിശേഷം 21 ഓലോടെല്ലാം മുപ്പത് 31 ചേർത്ത് വായിക്കുമ്പോ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിന്റെ 31 ഞാൻ വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കാം. ആ തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പേ. ഇത് അന്ത്യകാലത്തെ കുറിച്ച് പറയുന്നതാ, അന്ത്യകാലത്തെ കുറിച്ച് പറയുന്നതാ. അത്തി മുതലായവ തളിർക്കുന്ന ഭാഗമുണ്ടല്ലോ, അവ തളിർക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വേനലടുത്തിരിക്കുന്നത് സ്വതവേ പറയുന്നുവല്ലോ. ആ വണ്ണം തന്നെ ഈ വക കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ.
പക്ഷേ ഇതൊന്നും മനസ്സ് ഗ്രഹിക്കാൻ അവർക്ക് പറ്റുമോ? അല്ലെ, ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞ് ഇതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നറിഞ്ഞേ. ഈ കുരുടന്മാരാണ് ജനത്തെ നടത്തുന്നത് എങ്കിൽ കർത്താവ് പറഞ്ഞ എത്രയോ സത്യം, കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിലും. ഒരുങ്ങിക്കോ, ശിക്ഷക്കായി ഒരുങ്ങിക്കോ. ഒന്നില്ലെങ്കിൽ ഈ പുസ്തകം ബൈബിൾ അനുസരിച്ച് ജീവിക്കുകയും സന്ദേശമല്ല ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റുകയും അതനുസരിച്ച് മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്യുക. അല്ല എങ്കിൽ ഈ പുസ്തകം താഴെ വെച്ച് കേട്ട് ആദ്യം മനസ്സന്തരിക്കും. ഹല്ലേലൂയ. ഇനി കേട്ടോ, ഇത് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടായിരുന്നില്ല. എന്നാൽ അറിഞ്ഞു എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് പാപം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനല്ല കർത്താവായ യേശു. വീണ്ടും ഒരു വാക്കുകൾ വായിക്കാം, 9:41 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ, കാരണം ഇതൊന്നും അറിയില്ലാത്ത വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത വ്യക്തിയാണെങ്കിൽ പാപം ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നു, നിങ്ങൾ കാണുന്നു എന്ന് ഈ സന്ദേശം കേട്ടതിന് ശേഷം ഇതിനെതിരെ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നിങ്ങൾ തീസിസ് എഴുതുന്നു അല്ലേ? അതായത് ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്, നന്നായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, കുഞ്ഞ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ കുരുടന്മാർ അറിവില്ലാത്തവരാണ് കഴിഞ്ഞോ, പക്ഷെ അറിയുന്നു എന്ന് നീ പറയുന്നുണ്ട് പണിഷ്മെന്റ്. വായിച്ചേ.
നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ്യ. ഓ ഫാദർ, ആരോടാ പറയുന്നത് അറിയാമോ? പരീശന്മാരോടാ പറയുന്നത്, പരീശന്മാരോട്. ഹല്ലേലൂയ്യ. അവരാണ് യേശുവിനെ ബ്ലോക്ക് ചെയ്യുന്നത്, അവരോടാണ് പറയുന്നത്. ദാ നിങ്ങൾക്കെല്ലാം കാണാന്ന് പറയുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് നിങ്ങൾ പറയണേ. നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നില നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നശിച്ചു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. സ്വയ ഇഷ്ടപ്രകാരം പിശാചിന്റെ രീതി പ്രവർത്തിക്കാനല്ല നമ്മൾ വിളിച്ചത്. നമ്മളെല്ലാം നേരത്തെ അവനെ അനുസരിച്ച് പോകും. പക്ഷേ ക്രിസ്തു വന്ന് നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ചു, വീണ്ടും ജനിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചു, ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ അതനുസരിച്ച് പോവുക. ഒരൊറ്റ ജീവനോ ആരും നിങ്ങളെ കബളിപ്പിക്കാനിടയാണ്. നിങ്ങൾ ആരും എന്റെ കൂടെ ചേരുമൊന്നും വേണ്ട, നിങ്ങളല്ല യേശു കർത്താവിനോട് കൂടെ ചേരും. നിങ്ങളാരും എനിക്കൊന്നും തരുമൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഒറ്റ കാര്യം എനിക്ക് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ ദൈവസന്ധിക്കാണ്, ദൈവസന്ധിക്കാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഇഷ്ടങ്ങൾ പറയാനല്ല ദൈവം നിർത്തിയിരിക്കുന്നത്, പകരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പാപമുണ്ട്. നിങ്ങളത് അറിഞ്ഞിട്ടും ദൈവം ഇഷ്ടം എന്താന്ന് അറിഞ്ഞു, അറിഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, അറിഞ്ഞു ദൈവം ഇഷ്ടം എന്നാന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവരെ ഏറിയാടിക്കൊള്ളു. അതുകൊണ്ട് ഈ നാളുകളിൽ ശിക്ഷയിലേക്ക് പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച്, യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് പിതാവിന്റെ അടുക്കൽ എത്തുവാൻ, ദൈവരാജ്യം അവകാശമാക്കുവാൻ, ആ അവകാശത്തിലേക്ക് കയറുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. പാപികളായിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സാന്തരത്തിലേക്കുള്ള വഴി തുറക്കട്ടെ. നേരായ വഴി നടക്കാത്ത വ്യക്തികൾ നേരായ വഴി നടക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കും, ദൈവസ്ഥ എല്ലാ കണ്ണുകളും അടയ്ക്കും. വി താങ്ക് യു ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവേ, ഫാസ്റ്റ് സിബി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അനേകർ ശ്രദ്ധയോടെ കേൾക്കുന്നുവല്ലോ.
സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഈ സമയം അങ്ങനെ വാഴ്ത്തു. അങ്ങനെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന എല്ലാ സ്നേഹത്തിനായിട്ടും വീണ്ടും നന്ദി പറയുന്നു.
എന്റെ
പുത്രനിലൂടെ ഞങ്ങൾ ഓരോ ദിവസവും നടത്തുന്ന അങ്ങയുടെ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാതിവിടെ ആയിരിക്കുവാൻ ഞങ്ങളോട് പറയുവാനുള്ളത് കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ചെവികളെ തുറന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നിരിക്കാൻ സ്തോത്രം. പിതാവെ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ വചനങ്ങളെ മനസ്സിലാക്കി അങ്ങയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന അങ്ങയുടെ പ്രിയ മക്കളായി അങ്ങയുടെ രാജ്യത്തിലേക്കുള്ള യാത്രയിൽ അങ്ങയുടെ ഇഷ്ടത്തിൽ തന്നെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിച്ച വചനത്തെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. പിതാവിന് തക്കവണ്ണം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ നൽകണമേ. അനേക ദൈവദാസന്മാരെ, മക്കളെ യഥാർത്ഥ സത്യത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിലൂടെ നടത്തുവാൻ ഇടയാകേണ്ടതിന് സഹായിക്കണമേ. പിതാവേ, ഞങ്ങളുടെ രാജ്യം ഈ ഭൂമിയിൽ വരത്തക്ക നിലകളിൽ ഞങ്ങളിലൂടെ അങ്ങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾക്കായി ഞങ്ങൾ ഏവരെയും ഉരുക്കുമാറാകണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുക, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ഉദ്യസ്ഥമാകുവാൻ, ആത്മാവാകുവാൻ, അതിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. അങ്ങയുടെ അഭിഷിക്ത ദാസനെയും വീണ്ടും സഹായിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയ്ക്കുമായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.
ആമേൻ. ആമേൻ. ആമേൻ. പ്രിയരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എന്നെ ഏൽപ്പിച്ച ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇതാ ദൈവത്തിന്റെ വചനം കേട്ടതനുസരിച്ച് അവനവൻ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വഴികളിൽ കർത്താവിനെ അനുഗമിച്ച് പിശാചിനെ തോൽപ്പിച്ച് ആ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും നമ്മുടെ ജീവിതത്തിൽ കടന്നു ദൈവപുത്രന്മാരായി വെളിപ്പെട്ട അശുദ്ധീകരണത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ഇതാ എന്നെന്നും ദൈവത്തോടുകൂടെ കർത്താവ് യേശുവിനോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ സന്ദേശം അനുഗ്രഹമായി വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്.